സഹോദരം വെള്ളിയിൽ നിന്ന് കീടം നീക്കിക്കളഞ്ഞാൽ തട്ടാന് ഒരു ഉരുപ്പടി കിട്ടും. രാജസന്നിധിയിൽ നിന്ന് ദുഷ്ടനെ നീക്കിക്കളഞ്ഞാൽ അവന്റെ സിംഹാസനം നീതിയാൽ സ്ഥിരപ്പെടും. രാജസന്നിധിയിൽ വമ്പ് കാണിക്കരുത്, മഹാന്മാരുടെ സ്ഥാനത്ത് നിൽക്കുകയും അരുത്. നീ കണ്ടിരുന്ന പ്രഭുവിന്റെ മുമ്പിൽ നിനക്ക് താഴ്ച ഭവിക്കുന്നതിനേക്കാൾ ഇവിടെ കയറിവരിക എന്ന് നിന്നോട് പറയുന്നത് നല്ലത്. ബന്ധപ്പെട്ട വ്യവഹാരത്തിന് പുറപ്പെടരുത്, അല്ലെങ്കിൽ ഒടുക്കം കൂട്ടുകാരൻ നിന്നെ വിളിച്ചിപ്പിച്ചാൽ നീ എന്ത് ചെയ്യും? നിന്റെ വഴക്ക് കൂട്ടുകാരനുമായി പറഞ്ഞു തീർക്കാം. എന്നാൽ മറ്റൊരുത്തന്റെ രഹസ്യം വെളിപ്പെടുത്തരുത്. കേൾക്കുന്നവൻ നിന്നെ നിന്ദിക്കാനും നിനക്ക് തീരാത്ത അപമാനം വരുവാനും ഇടവരരുത്. തക്ക സമയത്ത് പറഞ്ഞ വാക്കുകൾ വെള്ളിത്താളത്തിൽ പൊന്നാരങ്ങ പോലെ കേട്ടനുസരിക്കുന്ന കാതിന് ജ്ഞാനിയായൊരു ശാസ്ത്രൻ പൊൻകടുത്തനും ചണ്ടും കൊണ്ടുള്ള ആസനവുമാവുന്നു. വിശ്വസ്തനായ ദൂതൻ തന്നെ അയക്കുന്നോർക്ക് കൊയ്ത്തു കാലത്ത് ഹിമത്തിന്റെ തണുപ്പ് പോലെ അവൻ യജമാന്മാരുടെ ഉള്ളം തണുപ്പിക്കുന്നു. ദാനങ്ങളെ ചൊല്ലി വെറുതെ പ്രശംസിക്കുന്നവൻ മഴയില്ലാത്ത മേഘവും കാറ്റും പോലെയും ആവുന്നു. ദീർഘശാന്തി കൊണ്ട് ന്യായത്തിന് സമ്മതം വരുന്നു. മൃദുവായുള്ള നാവസ്ഥയെ നുറുക്കുന്നു. നിനക്ക് തേൻ കിട്ടിയാൽ വേണ്ടുന്നതേ കുതിക്കാവൂ. അധികം നിറഞ്ഞിട്ട് ഛർദിപ്പാൻ ഇടവരരുത്. കൂട്ടുകാരൻ നിന്നെ കൊണ്ട് മടുത്ത് നിന്നെ വെറുക്കാതിരിക്കുന്നതിന് അവന്റെ വീട്ടിൽ കൂടെ കൂടെ ചെല്ലരുത്. കൂട്ടുകാരൻ വിരോധമായി കള്ളസാക്ഷ്യം പറയുന്ന മനുഷ്യൻ കുത്തികയും വാളും കൂട്ട അമ്പുമാവുന്നു. കഷ്ടകാലത്ത് വിശ്വാസപാതകനെ ആശ്രയിക്കുന്നത് മുറിഞ്ഞ പല്ലും പുളുക്കിയ കാലും പോലെയാകുന്നു. വിഷാദമുള്ള ഹൃദയത്തിന് പാട്ട് പാടുന്നവൻ ശീതകാലത്ത് വസ്ത്രം കളയുന്നത് പോലെയും വ്യവസായത്തിന്മേൽ ചെറുത്ത പോരുന്ന പോലെയും ആവുന്നു. ശത്രുവിന് വിശക്കുന്നുവെങ്കിൽ അവന് പിന്മാൻ കൊടുക്ക, ദാഹിക്കുന്നുവെങ്കിൽ കുടിപ്പാൻ കൊടുക്ക. അങ്ങനെ നീ അവന്റെ തലമേൽ തീക്കനൽ കുഞ്ഞിക്കും. യഹോവ നിനക്ക് പ്രതിഫലം നൽകുകയും ചെയ്യും. വറുതിക്കാറ്റ് മഴ കൊണ്ടുവരുന്നു. ഏഷ്ണിവാസ കോപഭാവത്തെ ജനിപ്പിക്കുന്നു. ചണ്ട കൂടുന്ന സ്ത്രീയോടുകൂടെ പൊതുവീട്ടിൽ പാർക്കുന്നതിനേക്കാൾ മേൽപ്പുരയുടെ ഒരു കോണിൽ പാർക്കുന്നത് നല്ലത്. ദാഹമുള്ളവന് കണ്ണീർ കിട്ടുന്നതും ദൂരദേശത്തു നിന്ന് നല്ല വർത്തമാനം വരുന്നതും ഒരുപോലെ. ദുഷ്ടന്റെ മുമ്പിൽ കുലുങ്ങിപ്പോയ നീതിമാൻ കലങ്ങിയ കിണറിനും മലിനമായ ഉറവിനും സമം. തേ നേരെ കുടിക്കുന്നത് നന്നല്ല. പ്രയാസമുള്ളത് ആരായുന്നതോ മഹത്വം. ആത്മസമയം ഇല്ലാത്ത പുരുഷൻ പറഞ്ഞുപോകുന്നതും പോലെ കാരണം കൂടാതെ കുതിരിക്ക് ചുമട്ടി കഴുതയ്ക്ക് തടിഞ്ഞാൽ മൂടന്മാരുടെ മുതലിന് വടി. നീ മൂടനെ പോലെ ആകാതിരിക്കേണ്ടതിന് അവന്റെ ബോധത്തും പോലെ അവനോട് ഉത്തരം പറയരുത്. മൂടനേതാ ഞാനി എന്ന് തോന്നാതിരിക്കേണ്ടതിന് അവന്റെ ബോധത്തിനെ തോന്നണം, അവനോട് ഉത്തരം പറക. മൂടന്റെ കൈവശം വർത്തമാനം വഹിക്കുന്നവൻ സ്വന്തം കാൽ മുറിച്ചു കളയുകയും അന്യായം കുടിക്കുകയും ചെയ്യുന്നു. മൂടന്മാരുടെ വായനയിൽ തീർച്ചവാക്യം ഉടൻ തന്നെ കാൽ ഞാൻ കിടക്കുന്ന പോലെ. മൂടന് ബഹുമാനം കൊടുക്കുന്നത് പകുനിയിൽ കല്ല് കെട്ടിമുറുക്കുന്നത് പോലെ. മൂടന്മാരുടെ വായിലെ സദൃശ്യവാക്യം മറ്റന്റെ കയ്യിലെ മുള്ള പോലെ. എല്ലാവരെയും മുറിവേൽപ്പിക്കുന്ന വില്ലാളിയും മൂടനെ കൂലിക്ക് നിർത്തുന്നവനും നായ സദൃശ്യയിലേക്ക് വീണ്ടും തിരിയുന്നതും മൂടൻ തന്റെ പോഷകത്വം ആവർത്തിക്കുന്നതും ഒരുപോലെ. തനിക്ക് തന്നെ ഞാനി എന്ന് തോന്നുന്ന മനുഷ്യനെ നീ കാണുന്നുവോ? അവനെ കുറിച്ചുള്ളതിനേക്കാളും മൂടനെ കുറിച്ച് അധികം പ്രത്യാശയുണ്ട്. വഴിയിൽ കേസരിയുണ്ട്, തെരുക്കളിൽ സിംഹമുണ്ട് എന്നിങ്ങനെ മടിയൻ പറയുന്നു. കഥകൾ ചുഴിപ്പിക്കില്ലെന്ന പോലെ മടിയൻ തന്റെ കിടക്കയിൽ തിരിയുന്നു. മടിയൻ തന്റെ കൈ തളികയിൽ പൂട്ടുന്നു. വായനയൊക്കെ തിരികെ കൊണ്ടുവരുന്നത് അവനെ പ്രയാസം. ബുദ്ധിയോടെ പ്രതിപാദിക്കാൻ പ്രാപ്തിയുള്ള ഏഴുപേരിലും താൻ ജ്ഞാനി എന്ന മടിയന് തോന്നുന്നു. തന്നെ സംബന്ധിക്കാത്ത വഴിക്കിൽ ഇടപെടുന്നവൻ വഴിയെ പോകുന്ന നായികൾ ജവിച്ചു പിടിക്കുന്നവനെ പോലെ. കൂട്ടുകാരനെ വഞ്ചിച്ചിട്ടാതെ കളിയെന്ന് പറയുന്ന മനുഷ്യൻ തീക്കൊള്ളികളും അമ്പുകളും മരണവും എറിയുന്ന ഭ്രാന്തിനെ പോലെയും ആവുന്നു. വിറകില്ലാഞ്ഞാൽ തീക്കെട്ടുപോകും, നുണയില്ലാഞ്ഞാൽ വഴക്കുമില്ലാതെയാകും. കരികനലിനും വിറക് തീച്ചുവെന്ന പോലെ വഴക്കുകാരൻ കലഹം ജലിക്കുന്നതിന് കാരണം. ഏഷ്ണിക്കാരന്റെ വാക്ക് സാധുഭോജനം പോലെ അത് വയറ്റിന്റെ അറകളിലേക്ക് ചെല്ലുന്നു. സ്നേഹം ജലിക്കുന്ന അതിരവും ദുഷ്ടഹൃദയവും വെള്ളിക്കീടം പൊതിഞ്ഞ മൺകുടം പോലെയാവുന്നു. വഹിക്കുന്നവൻ അതിനം കൊണ്ട് വേഷം ധരിക്കുന്നു. ഉള്ളിലോ അവൻ ചതിവ് സംഗ്രഹിച്ചു വെക്കുന്നു. അവൻ ഇമ്പമായി സംസാരിക്കുമ്പോൾ അവനെ വിശ്വസിക്കരുത്. അവന്റെ ഹൃദയത്തിൽ ഏഴ് വെറുപ്പുണ്ട്. അവന്റെ പക കപടം കൊണ്ട് മറച്ചു വെച്ചാലും അവന്റെ ദുഷ്ടത സഭയുടെ മുമ്പിൽ വെളിപ്പെട്ടു വരും. കുഴി കുഴിക്കുന്നവൻ അതിൽ വീഴും, കല്ലുരുട്ടുന്നവന്റെ മേൽ അത് തിരിഞ്ഞുരുളും. പോയിസ് പറയുന്ന നാവതിനാൽ തകർന്നവരെ ദ്വേഷിക്കുന്നു, മുഖസ്തുതി പറയുന്നവായി നാശം വരുത്തുന്നു. നാളത്തെ ദിവസം ചൊല്ലി നീ പ്രശംസിക്കരുത്. ഒരു ദിവസത്തിൽ എന്തെല്ലാം സംഭവിക്കുമെന്ന് അറിയുന്നില്ലല്ലോ. നിന്റെ വായല്ല മറ്റൊരുത്തൻ, നിന്റെ അതിരമല്ല വേറൊരുത്തൻ നിന്നെ സ്തുതിക്കട്ടെ. കല്ല് ഖനമുള്ളതും മണൽ ഭാരമുള്ളതുമാവുന്നു. ഒരു കോശന്റെ നീരസമോ ഇവ രണ്ടിലും ഖനമേറിയത്. ക്രോധം ക്രൂരവും കോപം പ്രളയവുമാവുന്നു. ജാരശങ്കയുടെ മുമ്പിലോ ആർക്ക് നിൽക്കാം? മറഞ്ഞ സ്നേഹത്തിലും തുറന്ന ശാസനമല്ല. സ്നേഹിതൻ വരുത്തുന്ന മുറവുകൾ വിശ്വസ്തയുടെ ഫലം. ശത്രുവിന്റെ ചുംബനങ്ങളോ കണക്കിലധികം. ശക്തനായവൻ തേൻകട്ടയും ചവിട്ടിക്കളയുന്നു. വിശപ്പുള്ളവനോ കൈപ്പുള്ളതൊക്കെയും മധുരം. കൂടുവിട്ടണിയുന്ന പശിയും നാട് വിട്ടെഴുന്ന മനുഷ്യനും ഒരുപോലെ. തൈലവും തൂവും ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നു. ഹൃദയാലോചനയുള്ള സ്നേഹിതന്റെ മാതിരവും അങ്ങനെ തന്നെ. നിന്റെ സ്നേഹിതനെയും അപ്പന്റെ സ്നേഹിതനെയും ഉപേക്ഷിക്കരുത്. തന്റെ കഷ്ടകാലത്ത് സഹോദരന്റെ വീട്ടിൽ പോവുകയും അരുത്. ദൂരത്തെ സഹോദരനിലും സമീപത്തെ അയൽക്കാരും നല്ലത്. മകനെ എന്നെ നിന്ദിക്കുന്നതിനോട് ഞാൻ ഉത്തരം പറയേണ്ടതിന് നീ ഞാനിയായി എന്റെ ഹൃദയത്തെ സന്തോഷിപ്പിക്കുക. വിവേകമുള്ളവൻ അനർത്ഥം കണ്ട് ഒളിച്ചുകൊള്ളുന്നു. അല്പബുദ്ധികളോ നേരെ ചെന്ന് ചേടപ്പെടുന്നു. അന്യന് വേണ്ടി ജാമ്യം നിൽക്കുന്നവന്റെ വസ്ത്രം എടുത്തുകൊള്ളുക. പരസ്ത്രീക്ക് വേണ്ടി ഉത്തരവാദിയാവുന്നവനോട് പണയം വാങ്ങുക. അധികാരത്തിൽ നേറ്റ് സ്നേഹിതനെ ഉച്ചത്തിൽ അനുഗ്രഹിക്കുന്നവന് അത് ശാപമായി എണ്ണപ്പെടും. പെരുമഴയുള്ള ദിവസത്തിൽ ഇടവിടാത്ത ചോർച്ചയും പലഹാരക്കാരിയായ സ്ത്രീയും ഒരുപോലെ. അവളെ ഒതുക്കുവാൻ നോക്കുന്നവൻ കാറ്റിനെ ഒതുക്കുവാൻ നോക്കുന്നു. അവന്റെ വലം കൈ കൊണ്ട് തന്നെ പിടിപ്പാൻ പോകുന്നു. ഇരുമ്പ് ഇരുമ്പിന് മൂർച്ച കൂട്ടുന്നു. മനുഷ്യൻ മനുഷ്യന് മൂർച്ച കൂട്ടുന്നു. അത്തി കാക്കുന്നവൻ അതിന്റെ പഴം തിന്നും. യജമാനെ സൂക്ഷിക്കുന്നവൻ മൃഗമാനിക്കപ്പെടും. വെള്ളത്തിൽ മുഖത്തിനൊത്തവണ്ണം മുഖത്തെ കാണുന്നു. മനുഷ്യൻ തന്റെ ഹൃദയത്തിനൊത്തവണ്ണം മനുഷ്യനെ കാണുന്നു. പാതാളത്തിനും നരകത്തിനും ഒരിക്കലും തൃപ്തി വരുന്നില്ല. മനുഷ്യന്റെ കണ്ണിനും ഒരിക്കലും തൃപ്തി വരുന്നില്ല. വെള്ളിക്ക് കുടവും പൊന്നിന് മൂശയും ശോധന. മനുഷ്യനോ അവന്റെ പ്രശംസ. കോശിനെ ഉരലിട്ട് വിളക്കുകൊണ്ട് അവൾ പോലെ ഇടിച്ചാലും അവന്റെ കോശത്വം വിട്ടുമാറുകയില്ല. നിന്റെ ആടുകളുടെ അവസ്ഥ അറിയുവാൻ ജാഗ്രതയായിരിക്കുക. നിന്റെ കണ്ണുകാടുകളിൽ നന്നായി ദൃഷ്ടി വയ്ക്കുക. സമ്പത്ത് നീക്കു ഇരിക്കുന്നതല്ലോ. കിരീടം തലമുറയോളം ഇരിക്കുമോ? പുല്ല് ചെത്തി കൊണ്ടുപോകുന്നു. ഇളം പുല്ല് മുളച്ചു വരുന്നു. പർവ്വതങ്ങളിലെ സസ്യങ്ങളെ ശേഖരിക്കുന്നു. കുഞ്ഞാടുകൾ നെൽക്കുടുപ്പിനും കോലാടുകൾ നെൽപ്പിന്റെ വെളിക്കും ഉതകും. കോലാടുകളുടെ പാലിന്റെ ആഹാരത്തിനും നിന്റെ ഭവനക്കാരുടെ അഹോവൃത്തിക്കും നിന്റെ ദാസിമാരുടെ ഉപജീവനത്തിനും മതിയാകും. ആരും ഓടിക്കാതെ ദുഷ്യന്മാർ ഓടിപ്പോകുന്നു. നീതിമാന്മാരോ ബാലസിംഹം പോലെ നിർഭയമായിരിക്കുന്നു. ദേശത്തെ അതിക്രമം നിമിത്തം അതിലെ പ്രസിദ്ധന്മാർ പലരായിരിക്കുന്നു. ബുദ്ധിയും പരിജ്ഞാനമുള്ളവർ മുഖാന്തര മോചന വ്യവസ്ഥ ദീർഘമായി നിലനിൽക്കുന്നു. അഗതികളെ പീഡിപ്പിക്കുന്ന ദണ്ഡനൻ വിളവിനെ വെച്ചേക്കാതെ ഒരുക്കിക്കളയുന്ന മഴ പോലെയാകുന്നു. ന്യായപ്രമാണത്തെ ഉപേക്ഷിക്കുന്നവർ കൃഷ്ണനെ പ്രശംസിക്കുന്നു. ന്യായപ്രമാണത്തെ കാക്കുന്നവരോ അവരോട് എതിർക്കുന്നു. ദുഷ്ടന്മാർ ന്യായം തിരിച്ചറിയുന്നില്ല. യഹോവയെ അന്വേഷിക്കുന്നവരോ സകലവും തിരിച്ചറിയുന്നു. തന്റെ വഴികളിൽ വക്രനായി നടക്കുന്ന ധനവാനേക്കാൾ പരമാർത്ഥതയിൽ നടക്കുന്ന ദരിദ്രൻ ഉത്തമൻ. ന്യായപ്രമാണത്തെ പ്രമാണിക്കുന്നവൻ ബുദ്ധിയുള്ള മകൻ. അതിപശുവന്മാർക്ക് സതിയായതിനു അപ്പനെ അപമാനിക്കുന്നു. പലിശയും ലാഭവും വാങ്ങി സമ്പത്ത് വർദ്ധിപ്പിക്കുന്നവൻ അവധികളോട് കൃപാലുവായതിനു വേണ്ടി അത് ശേഖരിക്കുന്നു. ന്യായപ്രമാണം കേൾക്കാതെ ചെവി തിരിച്ചു കളഞ്ഞാൽ അവന്റെ പ്രാർത്ഥന തന്നെയും വെറുപ്പാകുന്നു. നേരിലുള്ളവരെ ദുർമാർഗത്തിലേക്ക് തെറ്റിക്കുന്നവൻ താൻ കുഴിച്ചുകുഴിയിൽ തന്നെ വീഴും. നിഷ്കളങ്കന്മാരോ നന്ദി അവകാശമാക്കും. ധനവാൻ ധനിച്ചു തന്നെ ജ്ഞാനിയായി തോന്നുന്നു. ബുദ്ധിയുള്ള അഗതിയോ അവനെ ശോധന ചെയ്യുന്നു. നീതിമാന്മാർ ജയഘോഷം കഴിക്കുമ്പോൾ മഹോത്സവം. ദുഷ്യന്മാർ ഉയർന്നു വരുമ്പോഴോ ആളുകൾ ഒളിച്ചുകൊള്ളുന്നു. തന്റെ ലംഘനങ്ങളെ മറച്ചു വിടുന്നവന് ശുഭം വരികയില്ല. അവയേറ്റു പറഞ്ഞു ഉപേക്ഷിക്കുന്നവനോ കരുണ ലഭിക്കും. എപ്പോഴും ഭയത്തോടെ ഇരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഹൃദയത്തെ കഠിനമാക്കുന്നവനോ അനർത്ഥത്തിൽ അവപ്പെടും. അഗതികളിൽ കസരത്ത് നടത്തുന്ന ദുഷ്യൻ ഗർജിക്കുന്ന സിംഹത്തിനും ഇരതേടി നടക്കുന്ന കരടിക്കും തുല്യൻ. ബുദ്ധിഹീനനായ പ്രഭു മഹാപീഠവനുമാകുന്നു. രവ്യാഗ്രഹം വെറുക്കുന്നവനോ ദീർഘായുസോടെ ഇരിക്കും. കെട്ടപാതക ഭാരം ചുമക്കുന്നവൻ കുഴിയിലേക്ക് ബന്ധപ്പെടും. അവനെ ആരും തടസ്സരുത്. നിഷ്കളങ്കനായി നടക്കുന്നവൻ രക്ഷിക്കപ്പെടും. നടപ്പിൽ വസ്തുതയുള്ളവനോ പെട്ടെന്ന് വീഴും. നിന്റെ കൃഷി ചെയ്യുന്നവന് ആഹാരം സമൃദ്ധിയായി കിട്ടും. വിസാരന്മാരെ പിൻചെല്ലുന്നവനോ വീണ്ടും ഓളം ദാരിദ്ര്യം അനുഭവിക്കും. വിശ്വസ്ത പുരുഷന് അനുഗ്രഹ സമ്പൂർണ്ണൻ. ധനവാനാകേണ്ടവനെ ബന്ധപ്പെടുന്നവനോ വിശ്വനാദിയിരിക്കുകയില്ല. മുഖലാക്ഷണ്യം കാണിക്കുന്നത് നന്നല്ല. ഒരു കഷ്ണാർത്ഥത്തിനായി മനുഷ്യൻ അന്യായം ചെയ്യും. കന്നുകടിയുള്ളവൻ ധനവാനാവാൻ ബന്ധപ്പെടുന്നു. ബുദ്ധിമുട്ട് വരുമെന്ന് അവൻ അറിയുന്നതുമില്ല. ചക്കരവാക്ക് പറയുന്നവനേക്കാൾ പ്രാർത്ഥിക്കുന്നവന് പിന്നീട് പ്രീതി ലഭിക്കും. അപ്പനോടോ അമ്മയോടോ പിടിച്ചു വരച്ചിട്ട് അത് അക്രമമല്ല എന്ന് പറയുന്നവൻ നാശകന്റെ സതി. അത്യാഗ്രഹമുള്ളവൻ വഴക്കുണ്ടാക്കുന്നു. യഹോവയിൽ ആശ്രയിക്കുന്നവനോ പുഷ്ടി പ്രാപിക്കും. സ്വന്തം ഹൃദയത്തിൽ ആശ്രയിക്കുന്നവൻ മൂഢൻ. ജ്ഞാനത്തോടെ നടക്കുന്നവനോ രക്ഷിക്കപ്പെടും. ദരിദ്രന് കൊടുക്കുന്നവന് കുറച്ചിലുണ്ടാകുകയില്ല. കണ്ണടച്ചു കളയുന്നവനോ ഏറിയ ഒരു ശാപം ഉണ്ടാകും. ദുഷ്ടന്മാർ ഉയർന്നു വരുമ്പോൾ ആളുകൾ ഒളിച്ചുകൊള്ളുന്നു. അവർ നശിക്കുമ്പോഴോ നീതിമാന്മാർ വർദ്ധിക്കുന്നു. കൂടെ കൂടെ ശാസന കേട്ടിട്ടും ശാഠ്യം കാണിക്കുന്നവൻ നീക്കുപോക്കില്ലാതെ പെട്ടെന്ന് നശിച്ചു പോകും. നീതിമാന്മാർ വർദ്ധിക്കുമ്പോൾ ജനം സന്തോഷിക്കുന്നു. ദുഷ്ടൻ ആധിപത്യം നടത്തുമ്പോഴോ ജനം നെടുവേർപ്പെടുന്നു. ജ്ഞാനത്തിൽ ഇഷ്ടപ്പെടുന്നവൻ തന്റെ അപ്പനെ സന്തോഷിപ്പിക്കുന്നു. വേശ്യകളോട് സഹവാസം ചെയ്യുന്നവനോ തന്റെ സമ്പത്ത് നശിപ്പിക്കുന്നു. രാജാവ് ന്യായപാലനത്താൽ രാജ്യത്തെ നിലനിർത്തുന്നു. നികുതി വർദ്ധിപ്പിക്കുന്നവനോ അതിനെ നശിപ്പിക്കുന്നു. കൂട്ടുകാരനോട് മോസ്തുതി പറയുന്നവർ അവന്റെ കാലിന് ഒരു വല വിരിക്കുന്നു. ദുഷ്കർമ്മി തന്റെ ലംഘനത്തിൽ കുടുങ്ങുന്നു. നീതിമാനോ ഘോഷിച്ചാണ്ടിരിക്കുന്നു. നീതിമാൻ അഗതികളുടെ കാര്യം പറയുന്നു. ദുഷ്ടനോ പരിജ്ഞാനോ ഇന്നതെന്ന് അറിയുന്നില്ല. പരിഹാസികൾ കഷണത്തിൽ കോപാഗ്നി ജ്വലിപ്പിക്കുന്നു. ജ്ഞാനികളോ ക്രോധത്തെ ശമിപ്പിക്കുന്നു. ജ്ഞാനിക്കും ഭോഷനും തമ്മിൽ വാഗ്ദത്തുണ്ടായിട്ട് അവൻ കോപിച്ചാലോ ചിരിച്ചാലോ ശമനം വരികയില്ല. രക്തപാതകന്മാർ നിഷ്കളങ്കനെ ദ്വേഷിക്കുന്നു. നേരുള്ളവരോ എന്റെ പ്രാണരക്ഷ അന്വേഷിക്കുന്നു. മൂടൻ തന്റെ കോപത്തെ മുഴുവനും വെളിപ്പെടുത്തുന്നു. ജ്ഞാനിയോ അതിനെ അടക്കി ശമിപ്പിക്കുന്നു. അതുവരെ നുണ കേൾപ്പാൻ തുടങ്ങിയാൽ അവന്റെ ഭൃത്യന്മാരൊക്കെയും ദുഷ്ടന്മാരാകും. ദരിദ്രനും പീഡനും തമ്മിൽ എതിർപ്പെടുന്നു. ഇരുവരുടെയും കണ്ണ് യഹോവ പ്രകാശിപ്പിക്കുന്നു. അഗതികൾക്ക് വിശ്വസ്തയോടെ ന്യായപാലനം ചെയ്യുന്ന രാജാവിന്റെ സിംഹാസനവേ സുസ്ഥിരമായിരിക്കും. വടിയും ശാസ്ത്രിയും ജ്ഞാനത്തെ നൽകുന്നു. തന്നിഷ്ടത്തിന് വിട്ടിരുന്ന ബാലനോ അമ്മയ്ക്ക് ലജ്ജ വരുത്തുന്നു. ദുഷ്ടന്മാർ പെരുകുമ്പോൾ അതിക്രമം പെരുകുന്നു. നീതിമാന്മാരോ അവരുടെ വീഴ്ച കാണും. നിന്റെ മകനെ ശിക്ഷിക്ക, അവൻ നിനക്ക് ആശ്വാസമായി തീരും. അവൻ നിന്റെ മനസ്സിനെ പ്രമോദം വരുത്തും. വെളിപ്പാടില്ലാത്തരത്ത് ജനം മര്യാദ വിട്ട് നടക്കുന്നു. നായപ്രമാണം കാത്തുകൊള്ളുന്നവനോ ഭാഗ്യവാൻ. ദാസിനെ ഗുണീകരിപ്പാൻ വാക്കുമാത്രം പോരാ, അവനത് ജയിച്ചാലും കൂട്ടാക്കിയില്ലല്ലോ. വാക്കിൽ വെച്ചപ്പാടുള്ള മനുഷ്യനെ നീ കാണുന്നുവോ? അവനേക്കാൾ മൂടിനെ കുറിച്ച് അധികം പ്രത്യാശയുണ്ട്. ദാസിനെ ബാല്യം മുതൽ ആളിച്ചു വളർത്തുന്നവനോട് അവൻ ഒടുക്കം ദുശ്ചാഠ്യം കാണിക്കും. കോപമുള്ളവൻ വഴക്കുണ്ടാക്കുന്നു. ക്രോധമുള്ളവൻ അതിക്രമം വർദ്ധിപ്പിക്കുന്നു. മനുഷ്യന്റെ ഗർഭം അവനെ താഴ്ത്തിക്കളയും. മനോവിനയമുള്ളവനോ മാനം പ്രാപിക്കും. കള്ളനുമായി പങ്കുകൂടുന്നവൻ സ്വന്തം പ്രാണനെ പഴിക്കുന്നു. അവൻ സത്യവാചകം കേൾക്കുന്നു, ഒന്നും പ്രസ്താവിക്കുന്നില്ല. താനും മാനുഷ ഭയവിധി കണിയാവുന്നു. യഹോവയിൽ ആശ്രയിക്കുന്നവനോ രക്ഷ പ്രാപിക്കും. അനേകർ അധിപതിയുടെ മുഖപ്രസ്താവം അന്വേഷിക്കുന്നു. മനുഷ്യന്റെ ന്യായവിധിയോ യഹോവയാൽ വരുന്നു. നീതി കെട്ടവൻ നീതിമാന്മാർക്ക് വെറുപ്പ്, സന്മാർഗ ദുഷ്ടന്മാർക്കും വെറുപ്പ്. യാക്കേയുടെ മകനായ അഗൂരിന്റെ വചനങ്ങൾ ഒരു അരുളപ്പാട്. ആ പുരുഷന്റെ വാക്കും ആവിത്, ദൈവമേ ഞാൻ അധ്വാനിച്ചു, ദൈവമേ ഞാൻ അധ്വാനിച്ച് ശേഷിച്ചിരിക്കുന്നു. ഞാൻ സകല മനുഷ്യരുടെ മൃഗപ്രായത്തിനെ, മനുഷ്യ ബുദ്ധി എനിക്കില്ല, ഞാനും അഭ്യസിച്ചിട്ടില്ല, പരിശുദ്ധനായ പരിജ്ഞാനം എനിക്കില്ല. സ്വർഗത്തിൽ കയറുകയും ഇറങ്ങി വരികയും ചെയ്തവനാർ, കാറ്റിനെ തന്റെ മുഷ്ടിയിൽ പിടിച്ചടക്കിയവനാർ, വെള്ളങ്ങളെ വസ്ത്രത്തിൽ കെട്ടിയവനാർ, ഭൂമിയുടെ അറുതികളൊക്കെയും നിയമിച്ചവനാർ, അവന്റെ പേരെന്ത്, അവന്റെ മകന്റെ പേരെന്ത് നിനക്കറിയാമോ? ദൈവത്തിന്റെ സകലവചനവും ശുദ്ധി ചെയ്തതാവുന്നു. തന്നിൽ ആശ്രയിക്കുന്നവർക്ക് അവൻ പരിധി തന്നെ. അവന്റെ വചനങ്ങളോട് നീ ഒന്നും കൂട്ടരുത്. അവൻ നിന്നെ വിസ്തരിച്ചിട്ട് നീ കള്ളനാകുവാൻ ഇടവരരുത്. രണ്ടു കാര്യം ഞാൻ നിന്നോട് അപേക്ഷിക്കുന്നു. ജീവപര്യന്തോ എനിക്ക് നിഷേധിക്കരുതേ. വ്യാജവും പോഷും എന്നോട് അകറ്റണമേ. ദാരിദ്ര്യവും സമ്പത്തും എനിക്ക് തരാതെ നിർത്തിവൃത്തി വന്ന് എന്നെ പോഷിപ്പിക്കണമേ. ഞാൻ ദൃഷ്ടനായി തീർന്നിട്ട് യഹോവ ആർന്ന് നിന്നെ നിഷേധിപ്പാനും, ദരിദ്രനായി തീർന്നിട്ട് മോഷിച്ചന്റെ ദൈവത്തിന്റെ നാമത്തെ തീണ്ടിപ്പാനും സംഗതി വരരുതേ. ദാസിനെ കുറിച്ച് യജമാനോട് ഏഷ്യ പറയരുത്. അവൻ നിന്നെ ശപിപ്പാനും നീ കുറ്റക്കാരനായി തീരുവാനും ഇടവരരുത്. അപ്പനെ ശവിക്കുകയും അമ്മയെ അനുഗ്രഹിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു തലമുറ തങ്ങൾക്ക് തന്നെ നിർമ്മലമായി തോന്നുന്നവരും അശുദ്ധി കഴുകി കളയാത്തവരുമായൊരു തലമുറ. അയ്യോ, ഈ തലമുറയുടെ കണ്ണുകൾ എത്ര ഉയർന്നിരിക്കുന്നു, അവരുടെ കണ്ണുകൾ എത്ര പൊങ്ങിയിരിക്കുന്നു. എളിയവനെ ഭൂമിയിൽ നിന്നും ദരിദ്രരെ മനുഷ്യരുടെ ഇടയിൽ നിന്നും തിന്നുകളവാൻ തക്കവണ്ണം മുമ്പെന്ന് വാളായും അണപ്പല്ല കത്തിയായിരിക്കുന്ന ഒരു തലമുറ. തന്നെട്ടയ്ക്ക് തരിക തരിക എന്ന രണ്ട് പുത്രിമാരുണ്ട്. ഒരിക്കലും തൃപ്തി വരാത്തത് മൂന്നുണ്ട്. മതിയെന്ന് പറയാത്തൊരു നാലുണ്ട്. പാതാളവും പന്നിയുടെ ഗർഭാതൃവും വെള്ളം കുടിച്ച് തൃപ്തി വരാത്ത ഭൂമിയും മതിയെന്ന് പറയാത്ത തീയും തന്നെ. അപ്പനെ പരിഹസിക്കുകയും അമ്മയെ അനുസരിക്കാതിരിക്കുകയും ചെയ്യുന്ന കണ്ണിനെ തോട്ടരികത്തെ കാക്ക കൊച്ചിപ്പറിക്കുകയും പഴയ കുഞ്ഞുങ്ങൾ തിന്നുകയും ചെയ്യും. എനിക്ക് അതിവിസ്മയമായി തോന്നുന്നത് മൂന്നുണ്ട്. എനിക്ക് അറിഞ്ഞുകൂടാത്ത നാലുണ്ട്. ആകാശത്തെ കഴിവിന്റെ വഴിയും പാറമേൽ സർപ്പത്തിന്റെ വഴിയും സമുദ്രമധ്യ കപ്പലിന്റെ വഴിയും കഞ്ഞിയോടുകൂടെ പുരുഷന്റെ വഴിയും തന്നെ ഋതുചാരിണിയുടെ വഴിയും അങ്ങനെ തന്നെ. അവൾ തിന്ന് വായി തുറച്ചിട്ട് ഞാനൊരു ദോഷവും ചെയ്തിട്ടില്ലെന്ന് പറയുന്നു. മൂന്നിന്റെ നിമിത്തം ഭൂമി വിറയ്ക്കുന്നു, നാലിന്റെ നിമിത്തം അതിനെ തവിച്ചുകൂടാ. ദാസൻ രാജാവായാൽ അവന്റെ നിമിത്തവും, പോഷൻ തിന്ന് തൃപ്തനായാൽ അവന്റെ നിമിത്തവും, ജലക്ഷണയ്ക്ക് വിവാഹം കഴിഞ്ഞാൽ അവളുടെ നിമിത്തവും, കാത്തിയജമാനത്തിന്റെ സ്ഥാനം പ്രാപിച്ചാൽ അവളുടെ നിമിത്തവും തന്നെ. ഭൂമിയിൽ എത്രയും ചെറിയവരെങ്കിലും അത്യന്തജ്ഞാനമായിട്ടുള്ള നാലുണ്ട്. പുറമ്പ് ബലഹീന ജാതിയെങ്കിലും അത് വേനൽക്കാലത്ത് ആഹാരം സമ്പാദിച്ചു വെക്കുന്നു. കുരുമയിൽ ശക്തിയില്ലാത്ത ജാതിയെങ്കിലും അത് പാറയിൽ പാർപ്പിടം ഉണ്ടാക്കുന്നു. വെട്ടിക്കുളിക്ക് രാജാവില്ലായെങ്കിലും അതൊക്കെയും അണിയണിയായി പുറപ്പെടുന്നു. പല്ലിയെ കൈകൊണ്ട് പിടിക്കാമെങ്കിലും അത് രാജാക്കന്മാരുടെ അരമനകളിൽ പാർക്കുന്നു. ചന്തമായി നടകൊള്ളുന്ന മൂന്നുണ്ട്, ചന്തമായി നടക്കുന്ന നാലുണ്ട്. മൃഗങ്ങളിൽ വെച്ച് ശക്തിയേറിയതും ഒന്നിനും വഴിമാറാത്തതുമായ സിംഹവും നായാട്ടുനായും കോലാട്ടുകൊറ്റനും സൈന്യസമേതനായ രാജാവും തന്നെ. ഇനി നിഗളിച്ച് ദോഷത്തം പ്രവർത്തിക്കുകയോ ദോഷം നിരൂപിക്കുകയോ ചെയ്തു പോയെങ്കിൽ കൈകൊണ്ട് പാൽപുത്തളവ പാൽക്കടഞ്ഞാൽ വെണ്ണയുണ്ടാകും, മൂക്കുഞ്ഞെത്തിയാൽ ചോഴ വരും, കോപകളൊക്കെയാൽ വഴക്കുണ്ടാകും. വചനങ്ങൾ അവന്റെ അമ്മ അവനെ ഉപദേശിച്ചു കൊടുത്ത അള്ളപ്പാട്. മകനെ എന്ത്, ഞാൻ പ്രസവിച്ചു മകനെ എന്ത്, എന്റെ നാശകൻ മകനെ എന്ത്. സ്ത്രീകൾക്ക് നിന്റെ ബലത്തെയും രാജാക്കന്മാരെ നശിപ്പിക്കുന്നവർക്ക് നിന്റെ വഴികളെയും കൊടുക്കരുത്. വീഞ്ഞു കുടിക്കുന്നത് രാജാക്കന്മാർക്ക് കൊള്ളരുത്, കുറേ രാജാക്കന്മാർക്കത് കൊള്ളരുത്, മദ്യാസക്തി പ്രഭുക്കന്മാർക്ക് കൊള്ളരുത്. അവർ കുടിച്ചിട്ട് നിയമം മറന്നു പോകുവാനും അരിശന്മാരുടെ ന്യായം മറച്ചു കളവാനും ഇവിടെ വരരുത്. നശിച്ചു മാറായിരിക്കുന്നതിന് മദ്യവും മനോവ്യസനമുള്ളവന് വീഞ്ഞും കൊടുക്കാം. അവൻ കുടിച്ചിട്ട് തന്റെ ദാരിദ്ര്യം മറക്കുകയും തന്റെ അരിശതയെ ഓർക്കാതിരിക്കുകയും ചെയ്യട്ടെ. ഭൂമിന് വേണ്ടി നിന്റെ വായ തുറക്കാം. ജയിച്ചു പോകുന്ന എവരുടെയും കാര്യത്തിൽ തന്നെ നിന്റെ വായ തുറന്ന് നീതിയോടെ ന്യായം വിധിക്കാ. എളിവിനും ദരിദ്രനും ന്യായപാലനം ചെയ്തു കൊടുക്കാം. സാമർഥ്യമുള്ള ഭാര്യ ആർക്ക് കിട്ടും, അവളുടെ വില മുത്തുകളിൽ നേറും. കർത്താവിന്റെ ഹൃദയം അവളെ വിശ്വസിക്കുന്നു, അവന്റെ ലാഭത്തിന് അവന് കുറവുമില്ല. അവൾ തന്റെ ആയുഷ്കാലമൊക്കെയും അവന്റെ തിന്മയെല്ലാം നന്മ തന്നെ ചെയ്യുന്നു. അവൾ ആക്രമവും ജനവും സമ്പാദിച്ചു, താല്പര്യത്തോടെ കൈകൊണ്ട് വേല ചെയ്യുന്നു. അവൾ കച്ചവട കപ്പൽ പോലെയാവുന്നു, ദൂരത്തു നിന്ന് ആഹാരം കൊണ്ടുവരുന്നു. അവൾ നന്നായി രാവിലെ എഴുന്നേറ്റ് വീട്ടിലുള്ളവർക്ക് ആഹാരവും വേളക്കാരുതികൾക്ക് ഓഹരിയും കൊടുക്കുന്നു. അവൾ ഒരു നിലത്തിൽ നിന്ന് ദൃഷ്ടി വെച്ചു, അത് മേടിക്കുന്നു. കൈനേട്ടം കൊണ്ട് അവൾ ഒരു മുന്തിരിത്തോട്ടം ഉണ്ടാക്കുന്നു. അവൾ ബലം കൊണ്ടാരും മുറുക്കുകയും കുഞ്ഞുങ്ങളെ ശക്തീകരിക്കുകയും ചെയ്യുന്നു. തന്റെ വ്യാപാരം ആദായമുള്ളതെന്ന് അവൾ ഗ്രഹിക്കുന്നു. അവളുടെ വിളക്ക് രാത്രികൾ കെട്ടുപോകുന്നുമില്ല. അവൾ വിരുതലയ്ക്ക് കൈനീട്ടുന്നു, അവളുടെ വിലകൾ കതിർ പിടിക്കുന്നു. അവൾ തന്റെ കൈ എളിയവർക്ക് ചെറുക്കുന്നു, ദരിദ്രന്മാരുടെ അടുക്കളയേക്ക് കൈനീട്ടുന്നു. തന്റെ വീട്ടുകാരെ ചൊല്ലി അവൾ ഹിമത്തെ പേടിക്കുന്നില്ല. അവളുടെ വീട്ടിലുള്ളവർക്കൊക്കെയും ചുവപ്പ് കമ്പിളിയുണ്ടല്ലോ. അവൾ തനിക്ക് പരവതാരി ഉണ്ടാക്കുന്നു. ക്ഷണകുടവും ധൂമോത്സവും അവളുടെ ഉടുപ്പ്. ദേശത്തിലെ മൂപ്പന്മാരുടെ കൂടെ ഇരിക്കുമ്പോൾ അവളുടെ ഭർത്താവ് പട്ടൽപ്പാടുകൾ പ്രസിദ്ധനാവുന്നു. അവൾ ക്ഷണവസ്ത്രം ഉണ്ടാക്കി വിൽക്കുന്നു, അരപ്പുണ്ടാക്കി കച്ചവടക്കാരനെത്തിക്കുന്നു. ബലവും മഹിമയും അവളുടെ ഉടുപ്പ്. ഭാവികാലം ഓർത്ത് അവൾക്കും ചിരിയിരുന്നു. അവൾ ജ്ഞാനത്തോടെ വായി തുറക്കുന്നു. ദൈവയുടെ ഉപദേശം അവളുടെ നാവിന്മേലുണ്ട്. വീട്ടുകാരുടെ പെരുമാറ്റം അവൾ സൂക്ഷിച്ചു നോക്കുന്നു. വെറുതെയിരുന്ന അഹോവൃത്തി കഴിക്കുന്നില്ല. അവളുടെ മക്കളിൽ നേരിട്ട് അവളെ ഭാഗ്യവതി എന്ന് പോഴ്ത്തുന്നു. അവളുടെ ഭർത്താവും അവളെ പ്രശംസിക്കുന്നത്. അനേകം ധരണികൾ സാമർഥ്യം കാണിച്ചിട്ടുണ്ട്. നീയോ എല്ലാവരും ശ്രേഷ്ഠയായിരിക്കുന്നു, ലാവണ്യം വ്യാജവും സൗന്ദര്യവും വ്യർത്ഥവുമാവുന്നു. യഹോവാപ്പറ്റിയുള്ള സ്ത്രീയോ പ്രശംസിക്കപ്പെടും. അവളുടെ കൈകളുടെ ഫലം അവൾക്ക് കൊടുത്തി. അവളുടെ സ്വന്തം പ്രവൃത്തിയോ പട്ടണവാസികൾ അവളെ പ്രശംസിക്കട്ടെ. ദൈവമേ യോഗ്യമാവുന്നു.
നമുക്ക് പ്രാർത്ഥിക്കാം. ബാറക്കുമോ, എല്ലാവരും പുത്രനും പരിശുദ്ധരൂഹായിരിക്കും. സ്തുതി. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ, പരിശുദ്ധൻ 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 ഉയരങ്ങളിലോ
ശാനിരിക്കുന്നു.
സ്ത്രീയക ദൈവത്തിന്റെ വലിയൊരു നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. വജ്രാസുരത്തിന്റെ ആഭിമുഖ്യത്തിൽ ബുധനാഴ്ച തോറും നടത്തി വരുന്ന അനുഗ്രഹീതമായ ഈ ടെലിഫോണിക് പ്രാർത്ഥനാ കൂട്ടായ്മയിലേക്ക് എല്ലാ ദൈവമക്കളെയും വളരെ സ്നേഹ ആദരവോടുകൂടി സ്വാഗതം ചെയ്യുന്നു. ഒരു ബുധനാഴ്ച കൂടെ വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് ദൈവസന്നിധിയിലായിരിക്കാനും ദൈവശബ്ദപ്പാനും നമുക്ക് ദൈവം ഒരുക്കി തന്ന ആയുസ്സിനും ആരോഗ്യ അവസരത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കാം. ജീവിതത്തിലെ ദൈവസന്നിധിയിലായിരിക്കാൻ തക്കവണ്ണം ലഭിച്ചിരിക്കുന്ന ഓരോ നിമിഷങ്ങളും ഏറ്റവും മൂല്യമേറിയ നിമിഷങ്ങളാണെന്നുള്ള തിരിച്ചറിവ് നമ്മുടെ ഉള്ളിൽ രൂപപ്പെട്ടു വരാൻ തക്കവണ്ണം തമ്പുരാന്റെ സ്പർശനം ഓരോ നിമിഷങ്ങളും ഉണ്ടാകുവാൻ തക്കവണ്ണം നമുക്ക് തന്നെ ദൈവസന്നിധി സമർപ്പിക്കാം. പലതരത്തിലുള്ള പ്രശ്നങ്ങളും പ്രതിബന്ധങ്ങളും ഒക്കെ ലോകത്തിൽ പല സ്ഥലങ്ങളിലും നടപാടുമ്പോഴും ശാന്തമായി ദൈവസന്നിധി ഇരിക്കാൻ തക്കവണ്ണം ദൈവത്തെ അനുഗ്രഹിക്കും. ആ ദൈവകൃപയിലായിരുന്നു കൊണ്ട് ദൈവത്തെ നമുക്ക് സ്തുതിക്കുകയും വാഴ്ത്തിക്ക് വന്നിക്കുകയും ചെയ്യാം. ഈ ശുശ്രൂഷയ്ക്ക് വളരെ സജീവമായ നേതൃത്വം നൽകുന്ന ഭദ്രാസന മെത്രാപ്പോലത്തെ തിരുവനന്തപുരത്തെ സാന്നിധ്യത്തിലൂടെ ഇല്ലെങ്കിലും പ്രത്യേകമായിട്ട് തിരുമേനിയെ ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും. ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന എല്ലാ ആരാധികര വൈദിക ശ്രേഷ്ഠയെ, പ്രത്യേകിച്ച് അരമനയിൽ സാന്നിധ്യം കൊണ്ട് നടക്കുന്ന വൈദികര്, ഇപ്പോഴെ വാസ്തവത്തിൽ ഞാൻ അരമനയിലല്ല, നമുക്കൊന്നും പോകാൻ വലിയ താല്പര്യമില്ലാത്തതും എന്നാൽ നിർബന്ധമായിട്ട് പോകേണ്ടതുമായ ഒരു സ്ഥലത്താണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. പക്ഷേ ആർക്കും മനസ്സിലായി കാണത്തില്ലായിരിക്കും, സെമിത്തേരിയിലാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത്. ഗോ പ്രാർത്ഥനയ്ക്കായിട്ട് ഇവിടെ വന്നതാണ്. എന്നോടൊപ്പം വന്ന ഫിലിപ്പച്ചനും ഉണ്ട്. എല്ലാ ആരാധന വൈദിക ശ്രേഷ്ഠയും വളരെ സ്നേഹാദരോടുകൂടി ധന്യവാദ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യട്ടെ. അരമനയിലെ കൂടി വന്നിരിക്കുന്ന വിശ്വാസികൾ ഉൾപ്പെടെ വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നു കൊണ്ട് ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന എല്ലാ മക്കളെയും വളരെ സ്നേഹത്തോടുകൂടി പ്രാർത്ഥനയോടുകൂടി ധന്യവാർന്ന ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇവിടെ അരമനയിൽ കൂടിയിരിക്കുന്ന വിശ്വാസികൾ ചേർന്ന് ഒരു ഗീതം ഗാനം ആലപിക്കും. അതിനെ തുടർന്ന് സ്വർണ്ണ ശുശ്രൂഷ ആരംഭിക്കുന്നതാണ്. ഹലോ.
എല്ലാം അങ്ങേ മഹത്വത്തിനായി ആരംഭിക്കുന്ന
ആത്മാവിൻ തന്റെ സ്ത്രീകളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവ നമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, കരുണയില്ലാത്തവനെ പരിശുദ്ധനാകുന്നു, നിങ്ങൾക്ക് വേണ്ടി ഉപേക്ഷിക്കപ്പെട്ടവനെ നിങ്ങളോട് എന്ന ചെയ്യണം. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, നിങ്ങൾക്ക് വേണ്ടി ഉപേക്ഷിക്കപ്പെട്ടവനെ ദൈവമേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, നിങ്ങൾക്ക് വേണ്ടി ഉപേക്ഷിക്കപ്പെട്ടവനെ ഞങ്ങളുടെ കർത്താവേ നിങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ രാജ്യം വരണമേ, നിശ്ചയത്തിനെ പോലെ ഞങ്ങളുടെ കാര്യം പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിക്കരുത്, പിന്നെ ആദർശം കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം.
ദൈവത്തിന്റെ പുത്രനാമിച്ചു ദൈവം പ്രവർത്തിപ്പാൻ എന്റെ ബലഹീനതയെ ശുദ്ധിപ്പെടുത്തണമേ. എന്റെ സൃഷ്ടാവാർമനിശയായ വെടിപ്പോടും വിശുദ്ധിയോടും കുറ്റം കൂടാതെയും മാലിന്യം കൂടാതെയും നിന്റെ തിരുവമ്പാന്ന് പ്രാർത്ഥിപ്പാൻ നിന്റെ ദൈവത്തിന്റെ ആദ്യമില്ലാത്ത കരുണകളാൽ എന്നെ സഹായിക്കണമേ. എന്റെ സത്യദർശനവും ബലമുള്ള ആശ്രയവും എന്റെ ബലഹീനത അഭയസ്ഥാനവുമായി എന്റെ എല്ലാ ആത്മജീവനെ നാശം രക്ഷിക്കണമേ. നിന്റെ കൃപയ്ക്ക് തിരുവിശ്വമുണ്ടായിട്ടില്ലായ്മ തന്നെ സുഖിച്ചുണ്ടാക്കിയതുപോലെ കുറ്റക്കാരനായന്റെ മേൽ ദുരിവശമുണ്ടായി. എന്റെ ജീവകാലമെല്ലാം ദൈവദേശം പ്രവർത്തിപ്പാനും നിവർത്തിപ്പാനും എന്നെ ശുചിപ്പെടുത്തി സഹായിക്കണമേ. ഉത്തമനും ദയാലുവായ കർത്താവെ, എന്റെ പ്രാർത്ഥന വിശുദ്ധിയും നോക്കമുള്ളതിന്റെ ആലയത്തിലേക്ക് പ്രവേശിക്കുമാറാകണമേ. കർത്താവെ, ശത്രുക്കൾ എന്നെ ഉളവാക്കുന്ന അന്യവിചാരങ്ങളും നിലകരണയാണ് എന്നെ ഒഴിക്കണമേ. അന്യവിചാരങ്ങളുടെ ഹൃദയത്തിൽ പതിക്കാതെ നിന്റെ കൃപയാൽ എന്നെ കൂട്ടിച്ചേർക്കണമേ. എന്റെ നേരെ കോപിച്ചിരിക്കുന്ന വിനാശകരമായ കഠിനോളം നിന്ന് എന്റെ കൃപയാൽ നിന്റെ ശ്രേഷ്ഠതയിലേക്ക് എന്നെ തിരിപ്പിക്കണമേ. എന്റെ കർത്താവേ, നിന്റെ രക്ഷപ്പെടുത്തവണ്ണം ഞാൻ പൂർണ്ണരാജിലൊന്നായിരിക്കാൻ എനിക്ക് കൃപ നൽകണമേ. തലകിനും ഭാവിയുമായ എന്റെ ശരണമായ മെസ്സിയാ, നിന്റെ സ്വതന്ത്രബോധത്തിനും വേണ്ടി ഇപ്പോഴുമല്ല ഇപ്പോഴും നിനക്ക് സ്വപ്രജീവാനായിട്ട് എന്റെ വായനയുടെയും ശുശ്രൂഷയുടെയും പ്രാർത്ഥന സമയത്ത് നീ എന്നോടുകൂടെ ആയിരിക്കണമേ.
അനുഗ്രഹീതമായ പ്രഭാതത്തിൽ പ്രാരംഭ സന്ദേശം നൽകുവാനായിട്ട് അഭിഗമ്യ ഡോക്ടർ യുഹാനോന്മാർ സഹോദര തിരുമേനിയെ സ്വാഗതം ചെയ്യുകയാണ്. അതേ തുടർന്ന് വീണ്ടും ഗാനം ആലപിക്കുകയും ആ ക്രമീകരണങ്ങൾ ചെയ്യുന്നതുമായിരിക്കും. സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കട്ടെ.
ബഹുമാന്യരായ വൈദിക ശ്രേഷ്ഠരെ, കർത്താവിനാൽ അനുഗ്രഹീതരെ, എല്ലാ ബുധനാഴ്ച നടക്കുന്ന ഈ പ്രാർത്ഥനാ സംഗമം അനുഗ്രഹീതമായി നടന്നു വരുന്നത് കാണുന്നതിൽ അനല്പമായി സന്തോഷമുണ്ട്. അക്കാര്യത്തിൽ ഇതിന് സംഘാടകരെയും കേൾക്കുന്ന എല്ലാ വിശ്വാസികളെയും അനുമോദിക്കുന്നു. നാൾക്കുനാൾ നമ്മുടെ ആത്മീയ ജീവിതത്തെ പരിപുഷ്ടപ്പെടുത്തുവാൻ തക്കവണ്ണം ഇത് ഉപയുക്തമായി തീരട്ടെ, തുടർന്നും തീരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഒരു വാക്യം മാത്രം ശ്രദ്ധയിൽപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ്. പത്രോസ് ലീഹായുടെ ഒന്നാം ലേഖനം 3-ാം അധ്യായം 14-ാം വാക്യത്തിന്റെ അവസാന ഭാഗം, ക്രിസ്തുവിനെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ കർത്താവായി വിശുദ്ധീകരിച്ചു. ക്രിസ്തുവിനെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ കർത്താവായി വിശുദ്ധീകരിച്ചു. നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിലും ആധ്യാത്മിക ജീവിതത്തിലും എല്ലാം നമുക്ക് ഏറ്റവും അനുഗ്രഹീതമായി സാക്ഷ്യപൂർവമായ ജീവിതം നയിക്കാൻ തക്കവണ്ണമുള്ള അടിസ്ഥാന തത്വമാണ് ഇവിടെ പറയുന്നത്. ക്രിസ്തുവിനെ നമ്മുടെ ഹൃദയത്തിൽ കർത്താവായി വിശുദ്ധീകരിക്കുക. ഹൃദയം നമ്മുടെ വ്യക്തിത്വത്തിന്റെ കേന്ദ്രമാണ്. കേന്ദ്രം സംശുദ്ധമാണെങ്കിൽ പുറമെയുള്ളത് മുഴുവനും ശുദ്ധമായി തീരും. കേന്ദ്രം തിന്മയാണെങ്കിൽ പുറമെയുള്ളതും തിന്മയാകും. അതുകൊണ്ട് ആന്തരികതയിൽ വളർച്ച പ്രാപിക്കാനുള്ള ആത്മാർത്ഥമായ ശ്രമം നമുക്ക് അനിവാര്യമാണ്. അതുകൊണ്ടാണ് പൗലോസ് ലീഹ പറയുന്നത്, അകത്തെ മനുഷ്യൻ നാൾക്കുനാൾ പുതുക്കം പ്രാപിച്ച് ബലപ്പെടണം എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അതുകൊണ്ട് അകത്തെ മനുഷ്യൻ നാൾക്കുനാൾ ബലം പ്രാപിക്കാനും യേശു ക്രിസ്തു വസിക്കുന്ന ആലയങ്ങളായി നാം തീരുവാനും ആ ക്രിസ്തുവിനെ നമ്മുടെ ജീവിതത്തിലൂടെയും പ്രവർത്തനങ്ങളിലൂടെയും പ്രതികരണങ്ങളിലൂടെയും ആവിഷ്കരിക്കുവാനും തക്കമുള്ള അനുഗ്രഹീതമായ ദൗത്യം അർത്ഥപൂർണമായി നിർവഹിക്കാൻ തക്കവണ്ണം ഈ സംഗമത്തിന് നമ്മളിൽ എല്ലാവരിലും കൂടെ സഹായിക്കട്ടെ, അങ്ങനെ അപ്രകാരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്തുകൊണ്ട് എല്ലാ നന്മകളും നേർന്ന് എന്റെ വാക്കുകളെ ഉപസമിച്ചു.
പാഠപുസ്തകത്തിലെ 155-ാമത്തെ ഗീതം, നിൻ ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ വിധിച്ചറിഞ്ഞു. കേട്ട് പരിചയമുള്ള ഈ കീർത്തനം എല്ലാവരും ചേർന്ന തുല്യവുമായി പ്രാർത്ഥനാപൂർവ്വം പാടുവാൻ ഇടയാകണം.
ണ്ടം മനം പാലേ അത്യധികമായ നന്മകൾ സംവേദന കലയുടെ പ്രത്യേകമായ രീതിയിൽ
അവതരിപ്പിക്കുവാൻ ദൈവം ഉപയോഗിക്കുന്ന ബഹുമാനപ്പെട്ട ഫാദർ ഡോക്ടർ ജോൺ തോമസ് കരിക്കാട്ടിൽ നമുക്കൊക്കെ സുപരിചിതനാണ്. കോട്ടയം ഓർത്തഡോക്സ് തിയോളജിക്കൽ സെമിനാരിയിലെ പ്രൊഫസറും പന്തളം സ്വദേശിയും ആർഎസ്എൽ മഹായിടവകയിലെ അംഗവും ദൈവം തമ്പുരാൻ വാക്കുകളിലൂടെ ശ്രേഷ്ഠനാക്കുന്നതോടൊപ്പം തന്നെ തൂലികകളിലൂടെ അനേക പുസ്തകരചനകൾക്ക് നേതൃത്വം കൊടുക്കുവാനും അതിന്റെ എഡിറ്റോറിയൽ പ്രവർത്തനങ്ങളിൽ പ്രവർത്തിക്കുവാനും തക്കവണ്ണം ദൈവം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മഹത് വ്യക്തിത്വം. അതോടൊപ്പം തന്നെ മലങ്കര സഭയുടെ പ്രധാന മാസികയായ മലങ്കര സഭാ മാസികയുടെ പ്രധാന എഡിറ്ററായും അദ്ദേഹം സേവനം അനുഷ്ഠിക്കുന്നു. ദൈവ ചിന്തകളിൽ നമ്മുടെ മനസ്സുകളെയും ഹൃദയങ്ങളെയും അതുല്യമാക്കുവാൻ തക്കവണ്ണം വലിയവനായ ദൈവം ഇന്നത്തെ സന്ദേശത്തിലൂടെ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഏറെ സന്തോഷത്തോടെ പ്രിയപ്പെട്ട അച്ഛനെ പരിചയപ്പെടുത്തുകയും സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നതോടൊപ്പം വൈദിക സെമിനാരിയിൽ തന്നെ അധ്യാപന രംഗത്ത് സാമൂഹിക ശാസ്ത്രം കുട്ടികളെ വൈദിക വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്ന ബഹുമാനപ്പെട്ട സജി അമേലച്ചന്റെ സാന്നിധ്യവും ഇന്ന് ഏറെ സന്തോഷകരമാണ്. അങ്ങനെ രണ്ട് വൈദിക സെമിനാരി അധ്യാപകർ ഇന്ന് ഈ സംഗമത്തിൽ നമ്മളോടൊപ്പം അനുഗ്രഹീതമായി പ്രവർത്തിക്കുന്നു, നമ്മളോടൊപ്പം ഉണ്ട് എന്നുള്ളത് സന്തോഷകരമായ കാര്യമാണ്. അതോടൊപ്പം തന്നെ ഈ അമേരിക്കയിൽ വൈദികരുടെ ഗണത്തിൽ പ്രഥമ സ്ഥാനങ്ങളിൽ നിൽക്കുന്ന ബഹുമാനപ്പെട്ട ജോൺ വി വർഗീസത്തിന്റെ സാന്നിധ്യം നമുക്കിന്നുണ്ട്. പ്രായം ഏറെ ഉണ്ടെങ്കിലും മനസ്സ് ചെറുപ്പമായതുകൊണ്ട് അദ്ദേഹത്തിന്റെ സാന്നിധ്യം നമുക്കേറെ പ്രചോദനവും പ്രയോജനകരവുമാണെന്ന് നമുക്ക് ഏവർക്കും അറിയാവുന്ന കാര്യമാണ്. അതോടൊപ്പം തന്നെ കൊട്ടാരക്കരാത്തിനുള്ള പത്രാസനത്തിന്റെ സെക്രട്ടറി ആയിരിക്കുന്ന ബഹുമാനപ്പെട്ട ഫിലിപ്പ് മാത്യുവസിന്റെയും സാന്നിധ്യം, അതോടൊപ്പം വിവിധ പ്രദേശങ്ങളിൽ ഇരുന്നു കൊണ്ട് ഈ കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അന്യമായ നേതൃത്വം നൽകുകയും ചെയ്യുന്ന എല്ലാ വൈദികരെയും വിശ്വാസ സമൂഹത്തെയും ഒരിക്കൽ കൂടി സ്നേഹത്തിന്റെ ഭാഷയിൽ സ്വാഗതം ചെയ്തുകൊണ്ട് പ്രിയപ്പെട്ട ജോൺ തോമസ് കരിങ്ങാട്ടിലച്ചനെ പ്രധാന സന്ദേശത്തിനായിട്ട് നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യട്ടെ.
പ്രിയേക ദൈവത്തിന്റെ വന്യതിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. മിഷൻ ബോർഡിന്റെ പ്രസിഡന്റും കൊട്ടാരക്കര പുനലൂർ ഭദ്രാസനാധിപനുമായ അഭ്യന്യ ഡോക്ടർ യൂഹാനുന്മാർ സേവോദോറോസ് തിരുമേനി, അഭ്യുന്നരായ വൈദിക ശ്രേഷ്ഠരെ, അമേരിക്കയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇതെ സ്പർശിക്കുന്ന വിശ്വാസികളുടെ സമൂഹമേ, എല്ലാവർക്കും ഉയർത്തെഴുന്നേറ്റവനായ യേശുവിന്റെ സ്വർഗീയ സമാധാനവും സ്നേഹവും ആശംസിക്കുകയാണ്. സൗത്ത് വെസ്റ്റ് അമേരിക്കൻ പ്രതിരാസനത്തിന്റെ ആഭിമുഖ്യത്തിൽ ടെലഫോൺ വഴി വളരെ കൃത്യമായി ബുധനാഴ്ച ഇങ്ങനെയുള്ള ശുശ്രൂഷ കഴിഞ്ഞ 6 വർഷമായി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വീണ്ടും ഇതിൽ പങ്കുചേരുവാൻ ഇടയാക്കിയതിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. ഇതൊരു പ്രത്യേക വിഷയം അവതരിപ്പിക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. അമേരിക്കയിൽ എന്നല്ല, ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ഇന്ന് അതിശ്രേഷ്ഠമായി ആഘോഷിക്കുന്ന ഒന്നാണ് മദേഴ്സ് ഡേ. 2017 മെയ് 10 ഞായറാഴ്ചയാണ് മദേഴ്സ് ഡേ നമ്മൾ ആഘോഷിക്കുന്നത്. അമ്മമാരെ ഓർക്കുവാനും അമ്മമാരെ ആദരിക്കുവാനും അമ്മമാരെ സ്നേഹിക്കുവാനും ഈ ദിവസം നമുക്ക് പ്രത്യേകമായി വേർതിരിച്ചിരിക്കുകയാണ്. വേദപുസ്തകത്തിലെ 2-3 വേദഭാഗങ്ങൾ ഉച്ചരിച്ച് മദേഴ്സ് ഡേ നമുക്ക് നൽകുന്ന സന്ദേശം എന്താണ്? നമ്മുടെ അമ്മമാരോട് നമുക്കുള്ള കടപ്പാട് എന്താണ്? അമ്മമാർ നമുക്ക് നൽകുന്ന സ്നേഹോഷ്മളത എങ്ങനെയുള്ളതായിരുന്നു എന്ന് ചിന്തിക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട വാക്യം 10 കൽപ്പനയിൽ നിന്നുള്ളതാണ്. 5-ാമത്തെ കൽപ്പന, നിനക്ക് നന്മയുണ്ടാകുവാനും നീ ഭൂമിയിൽ ദീർഘായുസ്സോടിരിപ്പാനും നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക എന്നത് വാഗ്ദത്തത്തോടുകൂടിയ ആദ്യ കൽപ്പനയാകുന്നു. വളരെ ചെറുതായിട്ട് പറയുമ്പോൾ, ഓണർ യുവർ ഫാദർ ആൻഡ് യുവർ മദർ, അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക എന്നുള്ളതാണ്. വിശുദ്ധനായ മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം 4-ാം വാക്യത്തിൽ അത് വിസ്തരിച്ച് പറയുന്നുണ്ട്. അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക എന്നും അപ്പനെയോ അമ്മയെയോ ദുഷിക്കുന്നവൻ മരിക്കണം എന്നും ദൈവം കൽപ്പിച്ചുവല്ലോ. വാക്യം 6-ാം അധ്യായം 20-ാം വാക്യം, മകനെ നിന്റെ അപ്പന്റെ കൽപ്പന പ്രമാണിക്കുക, അമ്മയുടെ ഉപദേശം ഉപേക്ഷിക്കുകയും അരുത്. വീണ്ടും പൗലോസ്ലീഹ എഫേസ്യ ലേഖനം 6:1 വാക്യത്തിൽ പറയുന്നു, മക്കളെ നിങ്ങളുടെ അമ്മയപ്പന്മാരെ കർത്താവിൽ അനുസരിക്കുകയും. ഇനി എത്രയോ വാക്യങ്ങളാണ് വേദഭാഗം നമ്മളെ ഓർപ്പിക്കുന്നത്. അമേരിക്കയുടെ പശ്ചാത്തലത്തിൽ മതേസ്തെ ആരംഭിച്ചത് നമുക്കറിയാം അന്ന ജാർവീസ് ആണ്. മാതൃദിനം അമേരിക്കയിൽ ആരംഭിക്കുന്നതിന് മുഖ്യ നേതൃത്വം നൽകുകയും പോരാട്ടങ്ങൾ നടത്തുകയും പ്രാദേശികമായി മാതൃദിനം ആഘോഷിക്കുന്നതിന് നേതൃത്വം നൽകുകയും ചെയ്ത അന്ന ജാർവീസ് ഇങ്ങനെ പറയുന്നു, മാതൃദിനത്തിന്റെ ഗണ്മ പ്രതീകവൽക്കരിക്കുന്നത് അമ്മയെന്ന യാഥാർത്ഥ്യത്തിന്റെ വിശുദ്ധിയാണ്. അതിൽ മാതൃസ്നേഹത്തിന്റെ സുഗന്ധവും ഓർമ്മയും പ്രാർത്ഥനയുമുണ്ട്. അമ്മയുടെ ചുംബനങ്ങൾ മക്കളുടെ ഹൃദയത്തിൽ പതിക്കുന്ന സ്നേഹമുദ്രയാണ്. നമ്മളെല്ലാം ഈ സ്നേഹമുദ്ര ഏറ്റുവാങ്ങിയവരാണ്. ഈ സ്നേഹമുദ്ര നമ്മുടെ ഹൃദയത്തിന്റെ അടയാളമായി തീർന്നിരിക്കുകയാണ്. മലയാളത്തിലെ പ്രശസ്ത കവി സുഗതകുമാരിയുടെ ഭാഷ്യം നമുക്ക് കേൾക്കാം. സ്ത്രീ ശക്തി സ്നേഹമാണ്, ഒപ്പം സ്നേഹം സ്ത്രീയുടെ ദൗർബല്യവുമാണ്. സ്നേഹത്തെ ശക്തമായി വളർത്തിയെടുക്കണം. ഈ സമൂഹത്തെ ചേറ്റ് കഴുകിയെടുക്കുവാൻ അമ്മമാർക്കേ കഴിയൂ. അതിന് അമ്മമാരുടെ കൈകൾക്ക് കരുത്തുണ്ടാകട്ടെ. മാതൃദിനത്തെ കുറിച്ച് നമ്മൾ സ്മരിക്കുമ്പോൾ അമ്മ നമ്മോട് സംസാരിക്കുന്നതായിട്ട് തോന്നുന്നു. അമ്മ എന്റെ മുന്നിൽ നിൽക്കുന്നതായിട്ട് ഞാൻ ഓർത്തുപോവുകയാണ്. മനുഷ്യഹൃദയത്തിൽ അദ്വിതീയ സ്ഥാനം നേടിയ മഹത്തായ വിളിപ്പേരാണ് അമ്മ. സന്തോഷത്തിലും സങ്കടങ്ങളിലും ആഘാതങ്ങളിലും അറിഞ്ഞും അറിയാതെയും ഉറക്കെ വിളിച്ചു പോകുന്ന പേരാണ് അമ്മ, അമ്മേ, അമ്മു. അമ്മ പകരുന്നത് അളവറ്റ വാത്സല്യവും പുത്രിയുമാണ്. സ്നേഹത്തിന്റെയും ത്യാഗത്തിന്റെയും മാതൃകയാണ് അമ്മ. സ്നേഹത്തിന്റെ പാഠശാലയാണ് അമ്മയുടെ ചൂടും തണലുമേറ്റാണ് ഓരോ ശിശുവും ജീവിതത്തിലേക്ക് കൈപിടിച്ച് കയറുന്നത്. അമ്മിഞ്ഞപ്പാളിന്റെ സുഗന്ധവും താരാപ്രഭാത്തിന്റെ താളലയവും ബാല്യകാലത്തെ ആർദ്രമാക്കുന്നു. അമ്മയുടെ കരസ്പർശനത്താൽ ശാന്തമായി ഉറങ്ങിയ രാപകലുകളും അമ്മ പങ്കിട്ട പുഞ്ചിരിയും വാത്സല്യവും ആർക്കാണ് വിസ്മരിക്കാൻ കഴിയുക? കേരളത്തിൽ നിന്നും ലോകത്തിലെ ഏത് ഭാഗത്ത് ചെന്നാലും നമ്മളെ പിന്തുടരുന്ന ഒരു അനുഭവമല്ലേ അമ്മ? അമ്മയുടെ അസ്തമിക്കാത്ത സ്നേഹവും വറ്റാത്ത കാരുണ്യവും അക്ഷരങ്ങളിൽ സംഗ്രഹിക്കുവാൻ കഴിയുകയില്ല. അമ്മ പകർന്ന ജീവന്റെ സുഗന്ധമാണ് മുലപ്പാലിന്റെ മാധുര്യം. അമ്മയെ ഓർക്കാനും ആദരിക്കുവാനും വാത്സല്യം പ്രകടിപ്പിക്കുവാനുമായി മാതൃദിനം നമ്മൾ ആഘോഷിക്കുന്നു. എല്ലാ വർഷവും മെയ് 2 മാതൃദിനമാണ്. ഈ വർഷം അത് 2017 മെയ് 14 ഞായറാഴ്ചയാണ്. എല്ലാ വർഷവും ഒരു ഞായറാഴ്ചയാണ് മാതൃദിനം. അന്ന് പൊതു അവധി ദിവസവുമാണ്. അമ്മയെ സ്നേഹിക്കണം, അമ്മയെ ബഹുമാനിക്കണം, അമ്മയെ സംരക്ഷിക്കണം. ഇതാണ് മാതൃദിനം നൽകുന്ന സന്ദേശം. ചരിത്രം അമേരിക്കയിൽ താമസിക്കുന്ന എല്ലാവർക്കും അറിയാം. മാതൃദിനത്തിന്റെ ദിവസങ്ങൾ വരുമ്പോൾ ടെലിവിഷൻ ചാനലുകളും ഇന്റർനെറ്റ് മാധ്യമങ്ങളും മാതൃദിനത്തെ കുറിച്ചാണ് എഴുതുകയും ദൃശ്യവൽക്കരിക്കുകയും ചെയ്യുന്നത്. എങ്കിലും ഓർമ്മകളിലേക്ക് നമുക്ക് പോകാം. അമേരിക്കയിലെ ഫിലാഡൽഫിയയിൽ ജീവിച്ച അന്ന ജാർവീസ് അമ്മയുടെ ഓർമ്മദിനം 1908 മാതൃദിനമായി ആചരിച്ചു. ജാർവീസ് ഓർപ്പിക്കുന്നത് ജീവിക്കുന്നതും ജീവിച്ചിരിക്കുന്നതുമായ അല്ലെങ്കിൽ മരിച്ചതുമായ എല്ലാ അമ്മമാരെയും ആദരിക്കുവാനും അവരുടെ അവദാനങ്ങൾ കീർത്തിക്കുവാനുമായി ഒരു പുതിയ തലമുറയുമൊത്ത് ഒരാഘോഷം, അതായിരുന്നു ജാർവീസിന്റെ സ്വപ്നം. ആദ്യ ജനകീയ മാതൃദിനം ഫിലാഡൽഫിയയിലും വെർജീനിയയിലുമൊക്കെ ജനങ്ങൾ അത് ഹൃദയത്തിലേറ്റു വാങ്ങി. കവിയും സാമൂഹ്യ പ്രവർത്തകയുമായ ജൂലിയ വാർഡ് ഹോ 1872 മുതലേ മാതൃദിന ആഘോഷത്തിനുള്ള ആഹ്വാനം അവരുടെ എഴുത്തുകളിലും കവിതകളിലുമായി അവതരിപ്പിച്ചിരുന്നു. സ്ത്രീകളെ സംഘടിപ്പിച്ചിരുന്നു. മാതൃദിന ആഘോഷങ്ങളുടെ പ്രകാശം പല ദിക്കിലേക്കും പകർന്നു. അമേരിക്കയിലെ 28 പ്രസിഡന്റ് വുഡ്രോ വിൽസൺ മെയ് 2 ഞായറാഴ്ച മാതൃദിനമായി ആഘോഷിക്കുവാൻ 1914 മെയ് 8 നിയമം പാസാക്കി. ഉഡ്രോ വിൽസൺ അമേരിക്കയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട പ്രസിഡന്റാണ്. 1st ലോക മഹായുദ്ധകാലത്ത് അദ്ദേഹം ആണ് അമേരിക്കയുടെ പ്രസിഡന്റ്. പിന്നീട് മാതൃദിനം ലോക മാതൃദിനമായി തീർന്നു. എന്താണ് മാതൃദിനത്തിന്റെ പ്രാധാന്യം? മലയാളികൾക്ക് ഇത് പ്രധാനപ്പെട്ടതാണോ? ഇവിടെയാണ് ഒരു ചോദ്യമുള്ളത്. വൃദ്ധമന്ദിരങ്ങളിലും അഗതി മന്ദിരങ്ങളിലും കഴിയേണ്ടി വരുന്ന അമ്മമാരുടെ എണ്ണം വർദ്ധിക്കുന്ന നമ്മുടെ കേരള ഇന്ത്യ പരിസരത്ത്, അല്ലെങ്കിൽ നമ്മുടെ പരിസരത്ത് ഇക്കാലത്ത് മാതൃദിനം ഒരു അടയാളമാണ്, ആഘോഷങ്ങളെക്കാൾ ഒരു വെല്ലുവിളിയും ഒരു മുന്നറിയിപ്പുമാണ്. അമ്മ പകർന്ന പുഞ്ചിരിയും പങ്കിട്ട സ്വപ്നങ്ങളും പ്രാർത്ഥനയുമാണ് ജീവിതയാത്രയ്ക്ക് കരുത്ത് പകരുന്നത്. അമ്മയ്ക്ക് തുല്യം ആരാണുള്ളത്? അമ്മ മാത്രമേ ഉള്ളൂ. സ്നേഹമെന്നാൽ അമ്മയെന്നും അമ്മ ദൈവസാന്നിധ്യമെന്നും കവികൾ വാഴ്ത്തിപ്പാടി. ജീവിതയാത്രയിൽ അറിവും അനുഭവവുമായി ഹൃദയത്തിന്റെ ഉൾക്കടത്തിൽ അമ്മയുണ്ട്. അമ്മ പകർന്ന പുഞ്ചിരിയും അമ്മ പങ്കിട്ട സ്വപ്നങ്ങളും ഹൃദയത്തിൽ ഏറ്റുവാങ്ങിയവരാണ് കരുത്ത് നേടിയ മഹാത്മാക്കൾ. ലോകത്തിൽ പ്രശസ്തരായ ഏത് മഹാത്മാവിന്റെ ജീവചരിത്രം വായിച്ചാലും അവർ അതിൽ അടയാളപ്പെടുത്തിയിരിക്കുന്നത് അമ്മയുടെ സ്വാധീനമാണ്. ജീവിത വഴിയാത്രയിൽ തകച്ചു നിൽക്കുമ്പോഴും മിഴിച്ചു നോക്കുമ്പോഴും തകർന്നു വീഴുമ്പോഴും കാതിൽ പതിക്കുന്ന ആർദ്ര സ്പന്ദനം ആരുടേതാണ്? അമ്മയുടേതാണ്. അത് അനന്തമായി ഏത് കാലപ്രവാഹത്തിലും സ്വാന്തനം തകരുന്നു. അമ്മയുടെ അനന്തമായ വാത്സല്യവും സമ്പൂർണമായ ത്യാഗസന്നതയും തിരിച്ചറിയുമ്പോൾ ദൈവസ്നേഹമാണ് അനുഭവിച്ചറിയുന്നത്. ഭൂമിയിൽ പുഞ്ചരിക്കുന്ന, മന്ദഹസിക്കുന്ന, പലപ്പോഴും നമ്മളെ വഴക്ക് പറയുന്ന, തിരുക്കുന്ന, കലഹിക്കുന്ന, എന്നാൽ മാറോടണയ്ക്കുന്ന ദൈവസ്വരൂപമായി അമ്മ നമ്മുടെ മുമ്പിൽ അവതരിക്കുന്നു. ജീവിതത്തിന്റെ അനന്തമായ ചുവടുവെപ്പിൽ അമ്മ ആർദ്ര സ്നേഹമായി അദൃശ്യകഥകൾ വീട്ടിത്തരുന്നു. അമ്മേ, ഏത് വാക്കുകളിൽ എനിക്ക് വാഴ്ത്തിപ്പാടുവാൻ കഴിയും? പൗലോസ് ശ്ലീഹായുടെ സ്നേഹഗീതത്തിലെ വരികൾ അമ്മയ്ക്കുള്ളതാണെന്ന് ഞാൻ ഓർക്കുകയാണ്. പൗലോസ് ശ്ലീഹായുടെ സ്നേഹഗീതത്തിന്റെ വരികൾ നമുക്കറിയാം. 13 ഫസ്റ്റ് കൊരിന്ത്യൻസ് ചാപ്റ്റർ 13:4-8 സ്നേഹഗീതമാണ്. ഞാൻ അല്പം തിരുത്തി വായിക്കുകയാണ്. അമ്മ ദീർഘമായി ക്ഷമിക്കുകയും ദയ കാണിക്കുകയും ചെയ്യുന്നു. അമ്മ സ്പർശിക്കുന്നില്ല, അമ്മ നിഗളിക്കുന്നില്ല, അമ്മ സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, അമ്മ ദേഷ്യപ്പെടുന്നില്ല, ദോഷം കണക്കിടുന്നില്ല. അമ്മയെല്ലാം പൊറുക്കുന്നു, അമ്മയെല്ലാം വിശ്വസിക്കുന്നു, എല്ലാം പ്രത്യാശിക്കുന്നു, അമ്മയെല്ലാം സഹിക്കുന്നു. അമ്മ അനുഭവിച്ചതും അമ്മ സഹിച്ചതും അതിജീവിച്ചതുമായ വേദനകൾ എത്രയധികമാണ്! ഒരു നിമിഷം നമ്മുടെ എല്ലാ അമ്മമാരെയും നമുക്ക് ഓർക്കാം. അമേരിക്കയുടെ ജീവിത കോണുകളിലാണ് നമ്മളെ നമുക്കറിയാം. നമ്മെ വളർത്തിയ, നമ്മളെ സ്നേഹിച്ച, നമ്മളോട് കലഹിച്ച, നമ്മളെ വാരിപ്പുണർന്ന, നമ്മളെ പ്രോത്സാഹിപ്പിച്ച, നമുക്ക് വേണ്ടി പലതും പരിശ്രമിച്ച അമ്മേ, അമ്മേ, അമ്മയെ ഞാൻ സ്നേഹിക്കുന്നു. നമുക്ക് നന്ദി അർപ്പിക്കാം അമ്മയോട്. ശിശുക്കൾ ആദ്യമായി ഉച്ചരിക്കുന്ന സ്വരമാണ് ആ കരഞ്ഞ ശേഷം ഉണ്ടാക്കുന്ന ശബ്ദത്തിന്റെയും ആ ശബ്ദത്തിന്റെയും ചേർച്ചയാവാം അമ്മ. എല്ലാ ഭാഷകളിലും കുഞ്ഞുങ്ങൾ ആദ്യം ഉച്ചരിക്കുന്ന പദമാണ് ആ. അത് സ്നേഹമാണ്, ത്യാഗമാണ്, വിശുദ്ധ സാന്നിധ്യമാണ്. മാതൃത്വത്തിന്റെ ആദ്യകാല തീവ്രത ശിശുവും മുലപ്പാലുമാണ്. ശിശുവിന്റെ ജനനത്തിലൂടെ സ്ത്രീക്ക് ലഭിക്കുന്ന പദവിയാണ് മാതൃത്വം. ഗർഭകാലത്ത് ആരംഭിക്കുന്ന അമ്മയും കുഞ്ഞും തമ്മിലുള്ള വൈകാരിക ബന്ധം ആജീവനാന്തം അമ്മയിൽ നിറഞ്ഞുനിൽക്കുന്നു. അമ്മയുടെ വേദനയും കണ്ണീരും കാത്തിരിക്കുന്നത് എന്തിനാണ്? അമ്മ പങ്കിട്ട സ്വപ്നങ്ങൾ വിരിഞ്ഞ് സുഗന്ധം പരത്താൻ എത്ര നാൾ കാത്തിരിക്കണം? അമ്മയോട് കലഹിച്ചെങ്കിലും അമ്മ നമ്മെ സ്നേഹിച്ചു. അമ്മ മടിയിലിരുത്തി പാല് നൽകി, ഭക്ഷണം നൽകി, നക്ഷത്രങ്ങളെ കാണിച്ച് സ്വപ്നങ്ങൾ കുരുത്തു നൽകി, കെട്ടിപ്പിടിച്ച് മാറത്തണച്ച് ചുംബിച്ചു. ഇത്ര അഗാധമായ സ്നേഹത്തിന്റെ നിറവ് പിന്നീട് അനുഭവിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഭാര്യയായി, മക്കളായി, മരുമക്കളായി, കൊച്ചുമക്കളായി, ജീവിതത്തിന്റെ വഴിത്താരിൽ പല സ്ഥലങ്ങളിലായി നമ്മൾ എത്തി നിൽക്കുകയാണ്. അമ്മ പകർന്ന തൊടു ചുംബനത്തിന്റെ ഊഷ്മളമായ അനുഭവം, അത്ര തീവ്രത പിന്നീട് എപ്പോഴെങ്കിലും അനുഭവിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ടോ? പലപ്പോഴുമില്ല. അമ്മ വഴിയും വെളിച്ചവുമായി ജീവിതത്തിന് മാർഗം പകരുന്നു. അമ്മയ്ക്ക് പകരം അമ്മ മാത്രം, അച്ഛമ്മ മാത്രം, വളർത്തമ്മയും ചിറ്റമ്മയും വാടക അമ്മയും അമ്മയ്ക്ക് പകരമാകിയില്ല. അമ്മയുടെ മഹത്വം തിരിച്ചറിയുന്നത് അമ്മ സാന്നിധ്യം അസ്തമിക്കുമ്പോഴാണ്. എങ്കിലും ജീവിതത്തിന്റെ പ്രതിസന്ധികളിൽ അമ്മ സാന്നിധ്യം ഹൃദയത്തിലേക്ക് സംക്രമിക്കും. ഒരു സ്വാന്തന പക്ഷമായി സ്വപ്നങ്ങൾക്ക് ചിറകു പകർന്ന അമ്മ ഹൃദ്യവും വശ്യവുമായ ശക്തിയാണ്. വേദനയിലും ആഹ്ലാദത്തിലും ആഴവും സാന്ത്വനവുമായ സ്വാധീന ശക്തിയാണ് അമ്മ. നന്മയായും സത്യമായും ആഹ്ലാദമായും ജീവിതയാത്രയിൽ യാഥാർത്ഥ്യമാകുന്നു. അമ്മ ഓരോ കുടുംബത്തിന്റെയും ഹൃദയ താളമാണ്, ജീവ ചൈതന്യമാണ്. 10 മക്കളെ പ്രസവിച്ച ഒരമ്മയുടെ ഡയറിക്കുറിപ്പ് ശ്രദ്ധേയമാണ്. ആ അമ്മ ഡയറിയിലെഴുതി, അമ്മ ആകുന്നതിനെ കുറിച്ച് നിരവധി ആശങ്കകളും ജീവിത സിദ്ധാന്തങ്ങളും ഉണ്ടായിരുന്നു. അമ്മയായപ്പോൾ സ്നേഹിക്കുക എന്ന ഒരു സിദ്ധാന്തം മാത്രം. പലപ്പോഴും അമേരിക്കയുടെ ഒരു കോണ്ടക്സ്റ്റിൽ വിവാഹം കഴിക്കുവാനും കുഞ്ഞുങ്ങളെ പ്രസവിക്കുവാനും നമ്മുടെ പുതിയ തലമുറ അറച്ചു നിൽക്കുകയാണ്. എനിക്ക് കുഞ്ഞുണ്ടായാൽ, ഞാൻ പ്രസവിച്ചാൽ എന്റെ ജോലി നഷ്ടപ്പെടും, എന്റെ സമ്പത്ത് നഷ്ടപ്പെടും, എനിക്ക് പലതും നഷ്ടപ്പെടും. ഈ പശ്ചാത്തലത്തിലാണ് ഈ അമ്മയുടെ വാക്കുകൾ. ബിഫോർ ബിക്കമിംഗ് എ മദർ ഐ ഹാഡ് 100 theories ഓൺ ഹൗ ടു ബ്രിങ് അപ് ചിൽഡ്രൻ. Now I have 10 children and only one theory. Love them. Love them. Amma kunnine snehikkunnu, snehikkunnu. Snehikkende siddhantham avadharippikkunnathu amma, amma maatram. Maatrutvam charithrathile ethavum veeramaya dharmika shaktiyaanu. Athu sthreeyude ethavum mahathaya mahatvamaanu. മക്കൾക്ക് ജന്മം നൽകിയതിനാൽ അമ്മമാർ എപ്പോഴും ഭാവിയെക്കുറിച്ച് സ്വപ്നം കാണുന്നവരാണെന്ന് മാക്സിം ഗോർക്കി തന്റെ അമ്മ എന്ന കൃതിയിൽ എഴുതിയിട്ടുണ്ട്. നാവിൽ നിന്നും പുറത്തു വരുന്ന ഏറ്റവും ഹൃദ്യമായ പദം അമ്മ എന്ന് അഖിൽ ഗിബ്രാനും പറയുന്നു. അതിനാൽ നെറുകയും വാത്സല്യത്തോടെ ചുംബനം നൽകി വാരി പുണരുന്ന അമ്മ, അമ്മ സാന്നിധ്യം എത്ര ഹൃദ്യമാണ്! ആ സ്നേഹം അളന്നെടുക്കുവാനോ വർണ്ണിക്കുവാനോ ആർക്കും കഴിയുകയില്ല. അമ്മ എന്നാൽ കരുണയാണ്, കരുതലാണ്, ക്ഷമയാണ്, നന്മയാണ്, സ്നേഹമാണ്, എല്ലാം അമ്മയ്ക്കുള്ള വിശേഷണമാണ്. ഈ വിശേഷണങ്ങളെല്ലാം നമുക്ക് ദൈവത്തിനും കൊടുക്കാം. ദൈവത്തിനുള്ള എല്ലാ വിശേഷണങ്ങളും ചേർത്ത് വെക്കുവാൻ കഴിയുന്ന ഒരേ രൂപമാണ് അമ്മ. അമ്മ ആൺ പെൺ ഭേദമന്യേ എല്ലാവരിലും മാതൃഭാവമുണ്ട് എന്നാണ് ഇപ്പോഴത്തെ സാമൂഹ്യ ശാസ്ത്രം അവതരിപ്പിക്കുന്നത്. മാതൃഭാവം പുരുഷനിലുമുണ്ട്, സ്ത്രീയിലുമുണ്ട്. മാതൃഭാവമില്ലാത്ത സ്ത്രീകളുണ്ട്, പുരുഷഭാവമില്ലാത്ത പുരുഷന്മാരുമുണ്ട്. എന്നാൽ ആൺ പെൺ ഭേദമന്യേ എല്ലാവരിലും ഉണ്ടാകേണ്ടതാണ് മാതൃഭാവം. അത് വിശുദ്ധ സ്നേഹത്തിന്റെ മാതൃത്വമാണ്. നന്മയുടെ പ്രകാശം ഉൾക്കൊണ്ട് ജീവിക്കുന്ന അമ്മ എന്നും ദൈവ സാന്നിധ്യത്തിന്റെ നേർക്കാഴ്ചയാണ്. ആഗോള കമ്പോള സംസ്കാരത്തിൽ പുതുതലമുറയ്ക്ക് അന്യമാകുന്ന അനുഭവമാണ് അമ്മ സാന്നിധ്യം. ഏകാന്തതയിലും രോഗത്തിലും ഹൃദയം നുറുങ്ങിക്കഴിയുന്ന അമ്മമാർക്ക് തിരിച്ചു നൽകുവാൻ എന്റെ കൈവശം എന്താണുള്ളത്? എന്റെ കയ്യിൽ വലിയ ബാങ്ക് ബാലൻസ് ഉണ്ട്, സ്വത്തുവകകളുണ്ട്, അമേരിക്കയുടെ വിവിധ വിവിധ ഭാഗങ്ങളിൽ റിയൽ എസ്റ്റേറ്റുകളുണ്ട്, അത് വാങ്ങിയിട്ടുണ്ട്, അത് കൈമറിക്കുന്നുണ്ട്. നമ്മുടെ കയ്യിൽ എന്തെല്ലാം ഉണ്ട്? അമ്മയ്ക്ക് നൽകേണ്ടത് നൽകിയിട്ടുണ്ടോ? അമ്മയ്ക്ക് നൽകേണ്ട സ്നേഹം പകർന്നു നൽകുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? ഇന്ത്യയുടെ ഒരു പശ്ചാത്തലത്തിൽ പ്രായഭേദമന്യേ അമ്മമാർക്കെതിരെ അതിക്രമം വർദ്ധിക്കുകയാണ്. ദൈവത്തെ മഹത്വപ്പെടുത്താം. അമേരിക്കയുടെ പശ്ചാത്തലത്തിൽ ഇത് അപ്രസക്തമാണ്. നിയമം വളരെ കർക്കശമായി നടത്തുന്ന ഒരു രാജ്യമാണ്. ഇവിടുത്തെ ഭരണാധികാരികളെ ശ്രദ്ധിക്കാം. ഇന്ത്യ പോലുള്ള ഒരു രാജ്യത്ത് ഈ നൂറ്റാണ്ടിൽ അതുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതുകൊണ്ടാണ് സ്ത്രീകൾക്കെതിരെ, പെൺകുട്ടികൾക്കെതിരെ, എന്തിന് അമ്മമാർക്കെതിരെ, വാർദ്ധക്യത്തിലിരിക്കുന്ന അമ്മമാർക്കെതിരെ പ്രായഭേദമന്യ പീഡനങ്ങൾ വർദ്ധിക്കുകയാണ്. സുരക്ഷിതമായി പൊതുസമൂഹത്തിൽ അമ്മമാർക്ക് ജീവിക്കുവാൻ കഴിയുന്നില്ല. വാർദ്ധക്യത്തിൽ പോലും സാമൂഹിക സുരക്ഷിതത്വം ലഭിക്കാതെ പോകുന്നു. അന്ധസായും സുരക്ഷിതമായും ജീവിക്കുവാനുള്ള അമ്മമാരുടെ അവകാശം നിഷേധിക്കപ്പെടരുത്, എങ്ങും നിഷേധിക്കപ്പെടരുത്. അമേരിക്കയിൽ ചില സ്ഥലങ്ങളിൽ ലോങ് ടേൺ ഹോമുകളിൽ പോകുവാനിടയായി. ഇവിടുത്തെ ലോങ് ടേൺ ഹോമുകൾ കണ്ടപ്പോൾ വളരെ ആഹ്ലാദം തോന്നി. വളരെ സുരക്ഷിതമായ കേന്ദ്രങ്ങൾ, എല്ലാ സുഖ സൗകര്യങ്ങളും ഉണ്ട്. പക്ഷെ അമ്മയുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ എന്തോ ഒരു കുറവുണ്ട്. അമ്മയുടെ മുഖത്ത് ഒരു പ്രകാശമില്ല. അമ്മയുടെ മുഖത്തൊരു ദൈവചൈതന്യം പോയോ എന്നൊരു സംശയം. ഈ ലോങ് ടേൺ ഹോമുകളിൽ എല്ലാ സുഖ സൗകര്യങ്ങളും കൃത്യമായി പങ്കിടുന്നെങ്കിലും അമ്മയ്ക്ക് നഷ്ടപ്പെട്ടുപോയത് എന്തായിരിക്കും? സ്നേഹസ്പർശം, വാത്സല്യത്തിന്റെ ചുടുചുംബനങ്ങൾ, സാന്നിധ്യം. അതിനാൽ എല്ലാ തലമുറകളിലും അമ്മമാരുടെ ജീവനും സ്വത്തും സംരക്ഷിക്കപ്പെടുവാൻ നമുക്ക് ബാധ്യതയുണ്ട്. ഈ പ്രഭാഷണം ഞാനിവിടെ ഉപസംഹരിക്കുകയാണ്. അമ്മമാരെ കുറിച്ച് നമുക്ക് ഓർക്കാം. അമ്മേന്റെ മുന്നിൽ നിൽപ്പില്ലേ? അമ്മേന്റെ അരികിൽ നിൽപ്പില്ലേ? അമ്മ എന്നോട് സംസാരിക്കുന്നില്ലേ? അമ്മ ജീവിച്ചിരിപ്പുണ്ടാവാം, അമ്മ മരിച്ചുപോയിട്ടുണ്ടാവാം. അമ്മ വാർദ്ധക്യത്തിലാവാം, അമ്മ രോഗിയാവാം. അമ്മ ഏകാന്തതയിൽ കഴിയുകയാവാം. നമ്മൾ വിളിക്കുന്ന ഫോണുകളും നമ്മൾ വിളിക്കുന്ന നമ്മൾ നൽകുന്ന ചെക്കുകളും ഒക്കെ അമ്മയ്ക്ക് ലഭിക്കുന്നുണ്ടെങ്കിലും അമ്മ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. നമ്മൾ കൊടുത്താലും വിളിച്ചാലും ഇല്ലെങ്കിലും ഉണ്ടെങ്കിലും അമ്മയ്ക്കൊരു സ്വപ്നമേ ഉള്ളൂ. മക്കൾക്ക് വേണ്ടി സ്വപ്നം കാണുക, മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ലോകത്തിലെ വിവിധ ഭാഗങ്ങളിലായി കഴിയുന്ന അമ്മമാരെ നമുക്ക് ഓർക്കാം, നമ്മുടെ അമ്മമാരെ ഓർക്കാം, ജീവിച്ചിരിക്കുന്ന അമ്മമാരെ സ്മരിക്കാം, നന്ദി അർപ്പിക്കാം, വാങ്ങിപ്പോയ അമ്മമാരുടെ ത്യാഗത്തെ സ്മരിക്കാം. എന്നോട് തന്നെയുള്ളൊരു ചോദ്യമാണ്, നമ്മോട് തന്നെയുള്ളൊരു ചോദ്യമാണ്, അമ്മയ്ക്ക് വേണ്ടത് ധനവും സമ്പാദ്യങ്ങളുമല്ല, സ്നേഹത്തിന്റെ ഒരു തിരി സ്പർശം. അമ്മയുടെ കണ്ണീർ വീണ് ജീവിതം കുതിർന്നു പോകരുത്. മക്കളെ സ്നേഹിക്കുന്ന തലമുറകൾ ദൈവ സ്നേഹത്തിൽ ശക്തിപ്പെടണം. എന്റെ വാക്കുകൾ നിർത്തുന്നു. 2017 May 14 ഞായറാഴ്ച പ്രഭാതം അനുഗ്രഹത്തിനും വായുവിനുമായി തീരട്ടെ. നമ്മുടെ അമ്മയെ, എന്റെ അമ്മയെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് ശാന്തമായി മന്ത്രിക്കാം. മദർ, മൈ ഡിയർ മദർ, ഐ ലവ് യു. താങ്ക് യു സോ മച്ച്. ദൈവം അനുഗ്രഹിക്കട്ടെ. God bless you all.
Thank you. അമ്മയെന്ന വാക്കുകൾ കൊണ്ട് വിശദീകരിക്കാൻ പറ്റാത്തതിലപ്പുറമുള്ള സ്നേഹത്തിന്റെ തേജോഗോളം, അതിന്റെ പ്രാധാന്യത്തെ പറ്റി ഒരുപക്ഷെ കേൾക്കുന്ന എല്ലാവരുടെ ഹൃദയത്തിൽ ആ മൂല്യമടക്കാൻ പറ്റാത്ത ആ സ്നേഹത്തിന്റെ പൂർണ്ണതയെ ഒരിക്കൽ കൂടി വിചിന്തനം ചെയ്യാൻ തക്കവണ്ണം പ്രത്യേകിച്ച് അടുത്ത നാളുകളായി നടക്കാൻ പോകുന്ന മദേഷ്ദയുടെ ആ ഓർമ്മയെ അനുസ്മരിപ്പിക്കുവാൻ തക്കവണ്ണം അച്ഛൻ നമുക്ക് പറഞ്ഞു തന്ന ആ വാക്കുകൾക്ക് തീർച്ചയായിട്ടും ഒരുപാട് നന്ദിയുണ്ട്. ഒരുപക്ഷെ ഇന്ന് അമ്മയുടെ സ്നേഹത്തിന് കണക്ക് പറയുന്ന അല്ലെങ്കിൽ മൂല്യം കാണാത്ത ഒരു സമൂഹത്തിന്റെ മുമ്പാകെ ഹൃദയത്തിൽ പ്രകമ്പനം കൊള്ളിക്കുന്ന ഒരു ശക്തമായ താക്കീതായിട്ടാണ് അച്ഛന്റെ വാക്കുകളിൽ കൂടി ഒരുപക്ഷെ നമുക്ക് കേൾക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരുന്നത്. അങ്ങനെ വൈദ്യ സെമിനാരി പഠനം പൂർത്തിയാക്കി ഒന്ന് രണ്ടു വർഷം ആർക്കും വേണ്ടാതെ വഴി കടന്ന ഇതുപോലുള്ള അപമാനെ സൂക്ഷിക്കുന്ന ഒരു സ്ഥാപനത്തിൽ വെച്ചുത്ര മേഴ്സി ഹോമില് കുറെ നാള് നിൽക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നിട്ടുണ്ട്. ഉയർന്ന തലത്തിൽ പ്രവർത്തിക്കുന്ന ആളുകളുടെ അമ്മമാര് വരെ ആർക്കും വേണ്ടാതെ അവിടെ കിടക്കുമ്പോഴ് മക്കളെയും കുച്ചമ്മങ്ങളെയും കാണാൻ കഴിയാത്ത അമ്മമാരുടെ ദീനരോദനങ്ങളൊക്കെ ഒരുപാട് അവരുടെ കണ്ണിൽ നിന്ന് കടന്നു വരുന്ന കണ്ണുനീരുകൾക്കപ്പുറമായി രക്തം വരെ വീഴുന്നതായിട്ട് പലപ്പോഴും കാണുകൊണ്ടൊക്കെ ഇടയായിട്ടുണ്ട്. ഒരുപക്ഷെ അങ്ങനെ അമ്മമാരെ ഉപേക്ഷിക്കുന്ന മക്കളായിരിക്കും ഈ ലോകത്തിന്റെ ഏറ്റവും വലിയ ശാപം എന്ന് ചിന്തിക്കത്തക്കവണ്ണം ഒരുപക്ഷെ പല ആളുകളുടെ മനസ്സിലൊക്കെ ആ സ്നേഹത്തിന്റെ ഒരു പുതിയ നറുമണം രൂപപ്പെട്ടു വരുവാൻ ഇതുപോലുള്ള വാക്കുകൾക്ക് ഇടയായി തീരട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ഏറ്റവും അനുഗ്രഹീതമായ വചനം കൊണ്ട് നമ്മൾ ധന്യമാക്കിയ പ്രിയപ്പെട്ട ജോൺ തോമസ് പരിഗണനത്തിനുള്ള നന്ദി ഒരിക്കൽ കൂടി പ്രാർത്ഥനാ കൂട്ടായ്മയ്ക്ക് വേണ്ടി അറിയിക്കുന്നു. ഒരുപക്ഷെ തിരുവേണി ഇതിൽ ശുശ്രൂഷിക്കുന്നു എന്നുള്ളത് എനിക്ക് ദൂരെ നിന്നാണ് കേൾക്കാനായിട്ട് ഇടയായി തീർന്നത്. ഒരുപാട് സന്തോഷമുണ്ട് തിരുവനന്തപുരത്തിന്റെ സാന്നിധ്യം, ദേവദോറസ് തിരുവനന്തപുരത്തിന്റെ സാന്നിധ്യം ഈ ശുശ്രൂഷ ഉണ്ടായിട്ടുള്ളത്. അതുപോലെ തന്നെ ഞാൻ ഏറ്റവും സ്നേഹിക്കുന്ന മമ്മിയ അമ്മയിലച്ഛൻ അതുപോലെ ഫിലിപ്പച്ചനൊക്കെയും ഇതിൽ സംബന്ധിക്കുന്നു എന്നുള്ളതിൽ ഒരുപാട് സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും ഇതുപോലുള്ള പിതാക്കന്മാരുടെ സാന്നിധ്യമൊക്കെ ശുശ്രൂഷയ്ക്ക് വലിയൊരു കരുത്ത് ആത്മീയ കരുത്താണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഒരിക്കൽ കൂടി മമ്മിയായി തക്കച്ചൻ നന്ദി പറഞ്ഞെങ്കിലും ജോണച്ചനൊക്കെ അത് ഉണ്ടെന്നാണ് അറിയാനായിട്ട് കഴിയുന്നത്. എല്ലാ പിതാക്കന്മാരുള്ള നന്ദി ഒരിക്കൽ കൂടി പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. ഇപ്പോഴും രോഗികളെ ഓർത്ത് പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം രോഗികളുടെ പേര് ഈ സമയത്ത് വായിക്കുന്നു. അതിനുശേഷം അമ്മയിലച്ഛനോ അല്ലെങ്കിൽ ഫിലിപ്പച്ചനോ ആരെങ്കിലും പ്രാർത്ഥന മധ്യസ്ഥ പ്രാർത്ഥന നേതൃത്വം നൽകുന്നതാണ്. പ്രത്യേകമായിട്ട് ഓർക്കാനുള്ള പേരുകൾ ഈ സമയത്ത് വായിക്കുന്നു. ജോൺ, ഇഗ്നേഷ്യസ്, സോമന തോമസ്, സുമാ സണ്ണി, ആലി, രാജി. രാജി വളരെ സീരിയസ് ആയിട്ട് കിടക്കുകയാണ്, ബ്രെയിൻ ട്യൂമറാണ്, അതിന്റെ വൈറസ് ഒക്കെ സ്ട്രക്ക് ആയിട്ട് വളരെ സീരിയസ് ആയിട്ട് കിടക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയുടെ പ്രത്യേകമായിട്ട് ഓർക്കുക. അതുപോലെ മോളി താമരവേലി, രൂപൻ, ഡാനിയൽ, ജെറി, ഷീല ജോസഫ്, കെ ടി മസായി, വർഗീസ് ജോർജ്, മിനി, മാത്യു എബ്രഹാം, എബ്രഹാം ജോസഫ്, സി വൈ മാത്യു, കെ സി വർഗീസ്, അലക്സാണ്ടർ, അന്നി, അലക്സ്, ജിസ്മ, സജീവ്, രേഖ, രാധ, ജോർജ്, അബിൻ, ഗീത, എൽദോ, ആരോൺ, അലക്സ്, ദീന. ദീന ട്യൂമറായിട്ട് കിടക്കുന്നു എന്നുള്ള ഒരു വാർത്ത ലഭിക്കാനായിട്ടിടയായി. ഈ ആളുകളെയൊക്കെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുകയും അവരുടെ സൗഖ്യത്തിനും ആരോഗ്യത്തിനുമായിട്ട് പ്രത്യേകമായി നമുക്ക് പ്രാർത്ഥിക്കാം.
Yeah. കാരുണ്യവാനായ ദൈവമേ, സ്വർഗീയനായ കർത്താവേ, അനുഗ്രഹീതമായ ഈ സമയത്തിനായും ദിവസത്തിനായും നന്ദിയുടെ സ്തോത്രം. ലൗകിക ജീവിത വ്യാപാരങ്ങളിൽ നിന്ന് അല്പമായി വേർപെട്ട് അങ്ങയുടെ തിരുസാന്നിധ്യ ബോധത്തോടെ ഇരുപ്പാനും ചിന്തിപ്പാനും നീ ഞങ്ങളെ ഒരുക്കിയ കൃപയ്ക്കായിട്ട് നന്ദിയുടെ സ്തോത്രം ചെയ്തു. നല്ലവനായും വല്ലഭനായും ജീവിതത്തിൽ ഇന്നുവരെയും കൂടെ ഇരുന്ന് കുറഞ്ഞു പോകാത്ത ദാനങ്ങളും നന്മകളും പ്രദാനം ചെയ്ത് അനുഗ്രഹത്തോടെ ധന്യതയോടെ ഞങ്ങളുടെ ജീവിതങ്ങളെ നിലനിർത്തുന്ന കൃപയെ ഞങ്ങൾ ഓർക്കുന്നു. കർത്താവേ, നീ തന്നതല്ലാതെ ഒന്നുമില്ല എന്ന് ചിന്തിച്ച് ഞങ്ങളുടെ ജീവിതങ്ങളെ ആരാധനയായി തിരുസ്തോത്രങ്ങളായി തിരുസന്നിധിയിൽ സമർപ്പിക്കുവാൻ നീ ഞങ്ങളെ സഹായിക്കുമാറാണെന്ന് നീ യാചിക്കുന്നു. ആത്മാവിനെ അനുസരിച്ച് നടത്താനുള്ള ദൈവകൃപ നീ ഞങ്ങൾക്ക് നൽകണമേ. ലൗകികമായ പ്രമാണങ്ങളും ദുരാത്മാവിന്റെ പ്രേരണകളും ഞങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരാനിടയാകാതെ കർത്താവേ, നിനക്ക് ഹിതകരമായ ഞങ്ങളുടെ ജീവിതങ്ങളെ ക്രമം ചെയ്യുവാൻ നീ ഞങ്ങളെ സഹായിക്കണമേ, അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവകൃപയിൽ ഞങ്ങളെ നിറയ്ക്കുന്നതിനായി നന്ദിയോടെ സ്തോത്രം. തുടർന്ന് അങ്ങയുടെ കരുണയുടെ നിറവിന് കീഴിൽ വസിച്ചുകൊണ്ട് നിന്നെ ആരാധിച്ച് മഹത്വപ്പെടുത്തി ജീവിപ്പാൻ ഞങ്ങളെ എല്ലാവരെയും അവിടുന്ന് സഹായിക്കണമേ. ഈ അനുഗ്രഹീതമായ ദിവസം ഞങ്ങൾ കേൾക്കപ്പെട്ട വചനങ്ങളെ ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഞങ്ങളെ ഉദരങ്ങളിൽ വഹിച്ച് ഞങ്ങൾക്ക് അമ്മിഞ്ഞപ്പാൽ നൽകി തന്റെ മാറോട് ചേർത്ത് വെച്ച് സ്നേഹത്തിന്റെ പൂർണ്ണതകൾ നുകർന്നു വന്ന് ഈ ലോകത്തിൽ ഞങ്ങളെ വളർത്തി പരിവക്ഷണപ്പെടുത്തിയ ഞങ്ങളുടെ മാതാക്കളെ ദൈവസന്നിധിയിൽ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മാതാക്കന്മാരെയും ദൈവസന്നിധിയിൽ ഓർക്കുന്നു. കർത്താവേ, ഇതുവരെയും നൽകി തന്ന സ്നേഹത്തിന് ഞങ്ങൾക്ക് മറുവിലയായി ഒന്നും കൊടുക്കാറില്ല എന്ന് ഞങ്ങൾക്കറിയാം. സ്നേഹത്തിന് പകരമായി കൊടുക്കുവാൻ ഞങ്ങളുടെ കയ്യിൽ സ്നേഹമല്ലാതെ മറ്റൊന്നുമില്ലല്ലോ. അത് ആവോളം പകരുവാൻ തക്കവണ്ണം ഞങ്ങളെ എല്ലാവരെയും അവിടുന്ന് സഹായിക്കണമേ. സ്നേഹം വസ്തുവകകൾ കൊണ്ടുള്ള സ്നേഹത്തെക്കാൾ ഉപരിയായി വാക്കുകളിലൂടെയും സ്പർശനങ്ങളിലൂടെയും സാന്നിധ്യത്തിലൂടെയുമുള്ള സ്നേഹം അനുഭവിച്ചറിയുവാൻ തമ്പുരാൻ ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് അവസരം നൽകണമേ. മാതാക്കളെ അനുഗ്രഹിക്കണമേ എന്ന് അതിന്റെ സന്നദ്ധയിൽ ഞങ്ങൾ യാചിക്കുന്നു. പ്രത്യേകമായി ഇന്ന് ദൈവസന്നിധിയിൽ ഓർത്ത് പ്രാർത്ഥിക്കുവാനായി തിരുമുമ്പാകെ സമർപ്പിക്കപ്പെട്ട എല്ലാ വ്യക്തികളെയും അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങൾ സമർപ്പിച്ചുകൊണ്ട് യാചിക്കും. ചെറുതും വലുതുമായ രോഗങ്ങളാൽ ഭാരപ്പെട്ട തമ്പുരാനെ നിന്റെ സന്നിധിയിൽ നിലവിളിക്കുന്ന ആതുരാലയങ്ങളിലായി ആശുപത്രികളിലായി ഭവനങ്ങളിലായി വസിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കും. കർത്താവേ, നിന്റെ കരം ഞങ്ങളെ മറിഞ്ഞുണ്ടാക്കി ഞങ്ങളെ പരിപാലിച്ച് ഞങ്ങളെ കാത്തുകൊള്ളുന്ന ഞങ്ങളെ വീണ്ടെടുത്ത അങ്ങയുടെ ആണിപ്പഴുതുള്ള കരത്തിൽ എന്റെ പ്രിയപ്പെട്ട ദാസരിലേക്ക് നീട്ടണം. ആവശ്യമായിരിക്കുന്ന സൗഖ്യവും ആശ്വാസവും ധൈര്യവും പ്രത്യാശയും അവിടുന്ന് പകർന്നു കൊടുക്കണമേ. എല്ലാ ഔഷധങ്ങളും വീര്യത്തോടെ ഫലം നൽകുവാൻ തക്കവണ്ണമിടയാകണം. ശുശ്രൂഷിക്കുന്ന കരങ്ങളിലൂടെ സ്നേഹത്തിന്റെയും സാന്ത്വനത്തിന്റെയും സ്വർഗീയ സാന്ത്വനത്തിന്റെയും അനുഭവങ്ങൾ പകരുന്ന കരങ്ങളായി അവിടുന്ന് രൂപാന്തരപ്പെടുത്തണമേ എന്ന് യാചിക്കുന്നു. ആവശ്യമായിരിക്കുന്ന ദൈവകൃപ എല്ലാവർക്കും പകർന്നു കൊടുക്കണമേ. കർത്താവേ, ചില ജീവിതത്തിലെ മുള്ളുകൾ ഞങ്ങൾ വഹിക്കണമെന്നാണ് അങ്ങയുടെ ആഗ്രഹമെങ്കിൽ അത് വഹിപ്പാനും സഹിപ്പാനും ഉള്ള ദൈവകൃപ നിന്റെ ദാസർക്ക് അവിടെ നൽകുമാറാകണമേ എന്ന് യാചിക്കുന്നു. തിരുമുമ്പാകെ തലകളെ വണക്കി പ്രാർത്ഥിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവസന്നിധിയിൽ ഓർക്കും. അന്യാചാര്യന്മാരെയും ശ്രേഷ്ഠാചാര്യനെയും എല്ലാ കുടുംബങ്ങളെയും എല്ലാ വ്യക്തികളെയും ദൈവസന്നിധിയിൽ ഓർത്ത് പ്രാർത്ഥിക്കും. കർത്താവേ, ആവശ്യമായിരിക്കുന്ന ദൈവകൃപ അവിടുന്ന് പകർന്നു കൊടുക്കണമേ. നന്മയിൽ സൂക്ഷിക്കണമേ. നല്ലത് ചിന്തിപ്പാനും നല്ലത് ചെയ്യുവാനും നല്ലത് മറവാനും നന്മയായി ജീവിപ്പാനുമുള്ള ദൈവകൃപാടി നമുക്ക് എല്ലാവർക്കും അവിടെ നൽകുമാറാകണമേ എന്ന് യാചിക്കുന്നു. ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും ഒക്കെ അപ്പുറമായി പരമമായി ഞങ്ങളെ വഴി നടത്തുന്ന ദൈവകൃപയെ ഓർത്ത് ഓരോ നിമിഷവും ധന്യമായി നിന്നെ മഹത്വപ്പെടുത്തി ജീവിപ്പാൻ അവിടുന്ന് ഇടയാക്കി തീർക്കണം. ഞങ്ങളെ വാങ്ങിപ്പോയിട്ടുള്ളവരെ അബ്രഹാമിയ ഭവനങ്ങളിൽ അവർ ആശ്വസിപ്പിക്കണം. ഞങ്ങൾ അവരെ എന്നാലും നിനക്കും നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധരൂഹായിരിക്കും. മുടക്കം കൂടാതെ സ്തുതി സ്തോത്രവും സമർപ്പിക്കുമായത് ദേവമാതാവിശ്വ കന്യമറിയ അമ്മയുടെയും മൊർത്തോമാ ശ്ലീഹായുടെയും മോർഗിയോർഗി സഹതായുടെയും മോർഗിരിഗോർഗിയോസിന്റെയും മോർഗകന്യാസുഖമല്ല ശുദ്ധിമാന്മാരുടെയും ശുദ്ധിമതികളുടെയും മധ്യസ്ഥതയാലും പ്രാർത്ഥനയാലും തന്നെ
ഏകപുത്രന്റെ കൃപയും പരിശുദ്ധരുടെ സംബന്ധവും സഹവാസവും നാം എല്ലാവരുടെ മേലും പ്രത്യേകിച്ച് ഈ പ്രാർത്ഥനാ സംഗമത്തിൽ പങ്കുകൂടിയ എല്ലാവരുടെ മേലും നാം ഓർത്ത് പ്രാർത്ഥിക്കുവാൻ കടപ്പെട്ടിരിക്കുന്ന എല്ലാവരുടെ മേലും നമ്മൾ വാങ്ങിപ്പോയിരിക്കുന്ന ഉടനേലും ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ.
ധന്യമാർന്ന ശുശ്രൂഷയെ സംബന്ധിച്ച് എല്ലാവരോടുള്ള നന്ദി കൃത്യമായിട്ട് അറിയിക്കുന്നു. ശ്രേഷ്ഠമായ വാക്കുകൾക്കൊട്ടും സാന്നിധ്യം കൊണ്ടും നമസ്കാരമാക്കിയ കൊട്ടാരത്തിന് മദ്രാസിന്റെ മെത്രാപ്പോലിത്ത അഭിനന്ദ ഡോക്ടർ ദേവദോറസിന്റെ മനസ്സിലുള്ള നന്ദി ഒരിക്കൽ കൂടി പ്രാർത്ഥനാ കൂട്ടാനേക്ക് കൊണ്ട് അറിയിക്കുന്നു. അനുഗ്രഹീതമായ വചനം പറഞ്ഞ് നമ്മളെ ധന്യമാക്കിയ ഞങ്ങളുടെ ഗുരുനാഥനും എജേസ്യമനാരെ അധ്യാപകനുമായിരിക്കുന്ന ജോൺ തോമസ് കരിഞ്ഞാട്ടിലച്ചനുള്ള നന്ദി ഒരിക്കൽ കൂടി അറിയിക്കുന്നു. തുറന്നും അവസരമുള്ളപ്പോഴൊക്കെ അച്ഛന്റെ സാന്നിധ്യം ഈ ശുശ്രൂഷ ഉണ്ടാവണമെന്ന് കൃത്യമായിട്ട് അപേക്ഷിക്കുന്നു. അതുപോലെ ഞങ്ങൾ വളരെ സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന മമ്മി അമ്മയിലച്ഛൻ, അതുപോലെ തന്നെ ഫിലിപ്പോസ് മാത്യു അച്ഛൻ, അതുപോലെ ഐശ്വർ പ്രകാശ് അച്ഛൻ, പള്ളിയിൽ എന്നോടൊപ്പം ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന പി എ ഫിലിപ്പ് അച്ഛൻ, അതോടൊപ്പം തന്നെ ഭദ്രാസനത്തിലെ ഏറ്റവും സീനിയർ വൈദികനായിരിക്കുന്ന മമ്മി ജോൺ അച്ഛൻ, വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന എല്ലാ വൈദിക ശ്രേഷ്ഠകളോടും മമ്മി ഒരിക്കൽ കൂടി അറിയിക്കുന്നു. ഈ ശുശ്രൂഷ സംബന്ധിക്കുന്ന വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഇതിൽ സംബന്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും വീണ്ടും ദൈവകരങ്ങളിൽ സമർപ്പിക്കുകയും നന്ദി അറിയിക്കുകയും ചെയ്യുന്നു. പ്രതിചാരനിലയിൽ കൂടിയിരിക്കുന്ന വിശ്വാസികൾ ഉൾപ്പെടെ ബൈബിൾ വായിച്ച പ്രിയപ്പെട്ട പ്രീതി, സെക്രട്ടറിയായിരിക്കുന്ന പ്രിയപ്പെട്ട രാജൻ, അസിസ്റ്റേറ്റീവ് തക്കോടി ചുമതലയുള്ള പ്രിയപ്പെട്ട മനോജ് എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു. ദൈവത്തിൽ അനേവരെയും പാഴ്ച അനുഗ്രഹിക്കട്ടെ. നന്ദി.
ഹലോ അച്ഛാ. ഹലോ.